യോഹന്നാനാകാത്ത പുരാതനമായ നമുക്ക് ദുനിയാവിനേക്ക് മടക്കം ഉണ്ടായിരുന്നത് ഒരിക്കൽ പടച്ചവനെ ഞങ്ങൾ ഈമാൻ നിര്യാതിയിട്ട് ഞങ്ങൾ വരാം, ഞങ്ങളെ അമലുകളൊക്കെ സാധ്യമായ അമലുകളാക്കിയിട്ട് ഞങ്ങൾ വരാം, തിരിച്ച് പഠിച്ചിട്ട് വരാമെന്ന് മാറ്റം പറഞ്ഞ അഭാവം രണ്ടാം എന്നിട്ട് പറഞ്ഞേക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു മുതിർന്ന സന്ദർഭത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് ആലോചിക്കുന്നത് കേട്ട് പഠിക്കുന്നതുമാണ്. ചെറുപ്പത്തിൽ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് മുതിർന്ന അവസരത്തിൽ ഒന്ന് കേട്ട് പഠിക്കുന്നതിന് ചെയ്യാൻ പറ്റും. നമ്മുടെ ദുനിയാവി കാര്യത്തെ സംബന്ധിച്ച്, ഈ ലോക കാര്യത്തെ സംബന്ധിച്ച് നാം ചെലുത്തുന്ന ശ്രദ്ധ അതിന്റെ പത്തിലൊന്ന്, അതുപോലെ തന്നെ 25 നമ്മുടെ ഈ നിയമാൻ ശരിയാക്കുന്നതിനെ സംബന്ധിച്ച്, നമ്മുടെ ആഗ്രഹം ശരിയാക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് അല്പം ചിന്തിക്കാൻ പറ്റും. ഇതിന് യാതൊരു കുഴപ്പം നമുക്കില്ല. ഇപ്പൊ ഒരു ചെറിയ കച്ചവടക്കാരത്തിന്റെ ഉദാഹരണം നോക്കി, അതിലൊരു കൃഷിക്കാരന്റെ ഉദാഹരണത്തിന് നോക്കി, അയാളുടെ സമയം മുഴുവനും കച്ചവടം ലാഭകരമാക്കി തീർക്കാൻ വേണ്ടി അങ്ങേയറ്റം ചിന്തിക്കും. അതുപോലെ തന്നെ കൃഷിക്കാരനും അങ്ങേയറ്റം ചിന്തിക്കുന്നു, ഏത് വളമാണ് ചേർക്കേണ്ടത്, ഏത് വിത്ത് ഉപയോഗിച്ചാൽ കൂടുതൽ വേലി കിട്ടും, എന്തൊക്കെയാണ് അതുപോലെ ചേർക്കേണ്ടത് എന്ന് എത്ര ആളുകളായാലും ചോദിക്കുന്നത്. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് സംശയം തീരാനായിട്ട് ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥരെ സമീപിച്ച് സംശയമൊക്കെ തീർന്നതിന് ശേഷം അയാൾ ചിന്തിക്കണമെന്നുള്ളൂ. അതുപോലെ തന്നെ കച്ചവടക്കാരൻ പെട്ടെന്ന് അയാൾ കാശ് മുടക്കുന്നില്ല, അയാൾ കാശ് മുടക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ അന്വേഷിക്കില്ലേ, അയാൾ കാശ് മുടക്കുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ചെലവുള്ള കൂടുതൽ ലാഭമുള്ള സാധനം ഏതാണ് കൊണ്ടുവന്ന് വെച്ചേണ്ടത് എന്ന് ഒരുപാട് അന്വേഷിച്ചിട്ട് അയാൾ കച്ചവടത്തിന് വിടുന്നുള്ളൂ. എന്തുകൊണ്ട് ഇതിന്റെ 100 പത്തും പോകട്ടെ 25 പോകട്ടെ, ഇതിന്റെ 100 നമ്മുടെ ആഗ്രഹം നന്നാക്കാൻ വേണ്ടി നമുക്ക് ചിന്തിച്ചുകൂടാ. നമ്മുടെ ദുന്യാവിലെ പ്രവണിയും ദുന്യാവിലെ സ്വാധീനവും ദുന്യാവിലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എപ്പോഴും അവസാനിക്കാൻ ആർക്കും അറിയാൻ സാധിച്ചിട്ടില്ല. ഈ മറങ്ങിക്കുന്ന ഞാൻ അതേ ചേർക്കുന്ന നിങ്ങൾ ഇഷ്ടം ചർച്ച ഒരു പക്ഷേ ഞങ്ങളെ വീട്ടിൽ പോയിട്ട് നമ്മൾ അയച്ചു വെച്ചിരുന്നത് അതല്ലെങ്കിലോ ഞമ്മളെ മയ്യത്ത് കുളിച്ചിരിക്കുന്ന മനുഷ്യനായിരിക്കും ഈ ചർച്ച. ഇതാണ് എന്റെ മനുഷ്യന്റെ അവസ്ഥ. ഇത് വേറെ നോക്കി നിങ്ങൾ കുറച്ച് അത്യാവശ്യം സാമ്പത്തിക ശേഷി കുറച്ച് സ്വാധീനമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ 2 ആശുപത്രിയിൽ തുടങ്ങാതെ കിടക്കുകയാണെങ്കിൽ എത്ര ആളുകൾ ശുശ്രൂഷിക്കാനുണ്ടാവും. ഞമ്മ കലക്കും മാസം രാത്രി മാസം ഭാര്യയും മക്കളും ഒക്കെ നമ്മൾ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഈ 2 മണിക്കൂർ കൂടുമ്പോൾ ഇന്ന മരുന്ന് കൊടുക്കുന്ന ഡോക്ടറെ നിർദ്ദേശിക്കാൻ ഉറക്കൊഴിച്ചിട്ടാണ് മരുന്ന് തരാൻ വേണ്ടി ഞമ്മ കാക്കുമ്പോഴത്തും നൽകുമ്പോഴത്തും അടുത്തും മറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ നിലക്കൊക്കെ ഞമ്മൾ ഭാര്യയും മക്കളും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഞമ്മൾ ശുശ്രൂഷിക്കുന്നു. അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മൾ മരിച്ചു മരിച്ചാൽ മയ്യത്ത് കുളിപ്പിച്ച് കവൽ ചെയ്ത് മയ്യത്തത്തിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകളും നമ്മൾ കൊടുക്കണം. ഞമ്മ മക്കളും ആളെയൊക്കെ നമുക്ക് വേണ്ടി അങ്ങേയറ്റം കഴിയുകയും ചെയ്യും. അങ്ങനെ ഇവിടെ എല്ലാവരും കൂടി ഞമ്മൾ മയ്യത്ത് കൊണ്ടുപോയി കവർത്ത് ഇറക്കി വെച്ചിട്ട് മൂലത്തിൽ വെച്ച് മണ്ണൊക്കെ എല്ലാവരും തിരിച്ചു പോലാണല്ലോ. ഭാര്യ വിചാരിക്കുന്നുണ്ടോ എന്റെ ഭർത്താവിന് കവറും കൂടിയോ? അതല്ലെങ്കിൽ മക്കൾ വിചാരിക്കുന്നു എന്റെ വാപ്പ ഒറ്റക്കാണ്, ഇന്നലെ വരെ വാപ്പയ്ക്ക് വേണ്ടി ജീവിച്ച പാപ്പയെ അങ്ങേയറ്റം ശുശ്രൂഷിക്കുന്ന മക്കൾ ആരെയും വിചാരിക്കുന്നുണ്ടോ? ദേശം നേരം പാപ്പിന് കൂടെ കിടന്നാട്ടവിടെ നിങ്ങളും നിൽക്കുന്നവർക്ക് ഓരോ ചോദ്യം ചെയ്യും. പാപ്പയ്ക്ക് പേടിയാവും വിചാരിച്ചു അവർ ആരും നിൽക്കുന്നില്ല, എല്ലാവരും വളരെ കഴിക്കുന്നത്. പിന്നെ അവർ ആശയാകുന്നത് നമ്മുടെ ഇനിമാര് നമ്മുടെ ഭാര്യമായ ആളുകൾ ഇത് മാത്രമേ അവർ ബാക്കിയാവുന്നുള്ളൂ. അവരെ പിടിച്ചു നിൽക്കാമെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയാക്കണം, നമ്മുടെ ആളുകളൊക്കെ ഭാര്യമായ അവരാക്കണം. അതിന്റെ മുമ്പ് നമ്മൾ ദേശം ചിന്തിക്കുന്നതാണ്. ചെറുപ്പത്തിൽ പഠിക്കില്ല എന്ന് വെച്ചിട്ട് മുഖത്ത് നമ്മൾ പഠിക്കാനാൽ നമ്മൾ ആരും തയ്ച്ചോ അവർ വിചാരിക്കണം. നിങ്ങൾ നോക്കി ഒരാൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ആവർത്തിച്ച് ആവർത്തിച്ച് ശക്തിയായ പറയുന്നുണ്ട്. കൂടുതൽ ആറാമല്ലോ പറയുക പറയാൻ വലക്കം ചെറുതിനാലും അവൻ നമ്മൾ കെട്ടിയിറങ്ങിയാൽ ഇനി പറ്റും. ഒരു കുടുംബം ന്യായക്രമമില്ല, ഓരോ മകനും ന്യായക്രമമില്ല, ഓരോ മാതാവും ന്യായക്രമമില്ല. ഉരാഴിയൊക്കെ ലങ്ങാനും ബലവും അവന്റെ ഉരാഴിച്ച ഉണ്ടാക്കുക. അമ്മാവ് പറയുന്നു വഴക്കം കളിയിലാണ് ജാനമ നരകത്തിന്റെ വേണ്ടി നാം പടച്ചു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കെട്ടിയിറങ്ങിയ ജിന്നി വരുത്തി മനുഷ്യന്മാരിൽ നിന്നും ജിന്നുകളിൽ നിന്നും കൊണ്ട് ഒരുപാട് ആളുകൾ നരകത്തിൽ പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ പടച്ചു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നരകത്തിൽ പോകുന്നത്? ജവും കുടുംബവും ന്യായക്രമമില്ല. ആ ആളുകൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ബുദ്ധി കുറച്ച് ചിന്തിക്കാൻ അവർ ചെയ്യാറില്ല. ഏത് കാര്യത്തെ സംബന്ധിച്ച്? ദുനിയാവിന്റെ കാര്യത്തെ സംബന്ധിച്ചല്ല, ദുനിയാവിന് വേണ്ടി ആ ഞങ്ങൾ ജീവിക്കുന്നതാണ് നമ്മളെ നോക്കേണ്ടത്. ദുനിയാവിന് വേണ്ടി നമ്മുടെ സമയം മുഴുവൻ ഞങ്ങൾ ചോദിക്കുന്നു. ഒരു നാളെ മുഴുവൻ ഒരു കടലേക്ക് കച്ചവടിക്കുന്ന ഒരു മനുഷ്യന് നാളെ നിങ്ങൾ നോക്കി എത്ര രാവിലെ ഞാൻ അടച്ചു വെച്ച് വരുന്നു, എത്ര സമയം കഴിഞ്ഞ് രാത്രി എത്ര മണി കഴിഞ്ഞിട്ട് അയാൾ വീട്ടിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അന്ന് മുഴുവനും ഈ നാളെ വൃത്തിയിൽ രാവിലെ സംബന്ധിച്ച് കണക്ക് കൂട്ടിയിട്ടാണ് അയാൾ പോകുന്നത്. ദുനിയാവിനെ പറ്റി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ബുദ്ധി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈമാൻ ശരിയാക്കുന്നവരെ സംബന്ധിച്ച്, നമ്മുടെ വിശ്വാസം ശരിയാക്കുന്നവരെ സംബന്ധിച്ച് ലെവലേറെ നമ്മൾ ചിന്തിക്കാൻ തയ്യാറില്ല. അതാണ് അവർ പറഞ്ഞത് ലെവും ഗുരുവും ആയ സൗകര്യ ആ ആളുകൾക്ക് ബുദ്ധിന്റെ മറ്റു ബുദ്ധിമുട്ട് ചിന്തിക്കാനോ ചെയ്യാറില്ല. വയവും ആയുസ് ആയുസ്സുമായില്ല. ആ ആളുകൾക്ക് കണ്ണിന്റെ മറ്റു കണ്ണുകൊണ്ട് സത്യം കാണാനോ ചെയ്യാറില്ല. വയവും ആരാളുകളായ കാണുകൾക്ക് മറ്റു കാറുകൊണ്ട് സത്യം കൊടുക്കാനോ ചെയ്യാറില്ല. ഉരാജിന്റെ അങ്ങനത്തെ ആളുകൾ ബുദ്ധിയുമായിട്ട് ചിന്തിക്കാത്ത ആളുകൾ, കണ്ണിനായിട്ട് സത്യം കാണാത്ത ആളുകൾ, ജാതിയായിട്ട് സത്യം കേൾക്കാത്ത ആളുകൾ ആൽക്കാലികളാണ്. മനുഷ്യരെ ആൽക്കാലികളാണ് എന്ന് പറഞ്ഞാലും പോരാ, അതിനേക്കാളും അങ്ങേറ്റം വേണ്ടതാകുന്നു ആളാണ് എന്നിട്ട് ഖുർആൻ ഈ ആളുകളെ പരിചയപ്പെടുത്തുന്നത്. ഒരാഴ്ച ഒന്നും വാക്കിലും അവരുടെ ശ്രദ്ധയില്ലാത്ത ആളുകളാണ്, തീര ശ്രദ്ധയ്ക്കാൻ. നമ്മളെ ഓരോരുത്തരും അവസ്ഥ നോക്കിയുണ്ട്. നമ്മുടെ ഈമാൻ ഇല്ലാത്തവരെ സംബന്ധിച്ച്, നമ്മുടെ അവരെ ഭാര്യയായ അവരെ ആഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണ് ചിന്തിക്കുന്നുണ്ടോ, എവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല. ആരെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഓരോ പറഞ്ഞു പോയി പോയിക്കോട്ടേനാ. നമ്മളൊരു ദിവസവും വേണ്ട, കാണു വേണ്ട, വെച്ചിരിക്കുന്നത് ദിവസവും വേണ്ട, കാണുകയും വേണ്ട എന്നൊക്കെ വെച്ചിട്ട് മത്സരിക്കുന്നതിനോ കഴിക്കാവോ കഴിക്കാനും പോകില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് എത്ര വളർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് അനുസൃതിപരമായതിന്റെ പ്രധാന വിവരത്തിൽ സത്യം പറഞ്ഞു വന്നില്ലായെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പതിക്കൂട്ടിൽ കയറ്റുവാനും പതിക്കൂട്ടിൽ കയറ്റുവാനുള്ള ചാൻസ് സന്ദർഭം ഞങ്ങൾ വെക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടാതെ തന്നെ ബഹുഭൂരിഭാഗം ആളുകളും വെറുക്കരുത്. ബഹുഭൂരിഭാഗം ആളുകളുടെയും പരിമാർത്തവും ഒക്കെ നയിച്ചു വരുന്നതിനെ ഞങ്ങൾ അവർക്കുപരമായ വിശ്വാസ ആചാരങ്ങൾ അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിയുന്നത് നിന്ന് അള്ളാഹു സാക്ഷിയാണ്. നിങ്ങളും സാക്ഷിയാണ്. ഈ പരിസരം മുഴുവനും ഞങ്ങൾക്ക് അനുകൂലമായി അള്ളാഹുവിനെ നമ്മൾ സാക്ഷി നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു, ചിന്തിക്കാനേ നമ്മൾ ആരും കഴിക്കാവില്ല. ആ കാര്യം അപ്പം ചിന്തിക്കാൻ നമ്മൾ ഈ മാതിരി ചെയ്യണം. നമ്മളെ വിശ്വാസം ചെയ്യാണോ, നമ്മളെ അവരുടെ ഭാവിയായ അവർ തന്നെയാണോ, അവരുടെ സുരക്ഷിതമായതിന്റെ മാതിരിയോടെ തന്നെയാണോ നമ്മൾ പോകുന്നത് എന്ന് ദേശം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ സാധാരണക്കാരായ ആളുകളാണ് എന്ന് കൂടുതലും പറയാറുണ്ട്. നിങ്ങൾ ഈ വാഗ് കേൾക്കണം. ഇത് കേറി കഴിഞ്ഞിട്ട് നിങ്ങൾ അത്യാവശ്യം കൊണ്ടിരിക്കണം. നിങ്ങൾ ഇതിന്റെ മറുപടി ആലോചിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കണം. ആലോചിച്ച് ആവർത്തിച്ച് കേൾക്കണം. കാരണം നിങ്ങൾ എളുപ്പത്തിൽ കിട്ടാതെ പഠിച്ച ആളുകളല്ല. നിങ്ങൾ രണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കും. എന്നിട്ടും നിങ്ങൾ സംശയം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പുസ്തക ബോധ്യമാണ് തത്വമുള്ള ആരണികളുടെ കാലത്ത്. ആ ആരണികളുടെ നിങ്ങൾ പ്രകാശത്തിൽ പോയിട്ട് ചോദിക്കും ഏതാണ് ഏതാണ് സത്യം, ഏതാണ് ആരുപ്രത്യേകമായത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള ശരിക്കും തത്വമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പണ്ഡിതന്മാർ നാട്ടിലുണ്ട്. ആ പണ്ഡിതന്മാർക്ക് പോയിട്ട് ജോലി ചെയ്യാതായില്ല. അങ്ങനെ ചോദിച്ചിട്ട് സാമ്പത്തികം തീർത്തിട്ട് അവരെ കൂടി തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വന്നവര് സത്യം സത്യമായി കാണുവാനും അവരെ തെറ്റ് പ്രവർത്തിക്കുവാനും മതി നിലകൊള്ളുവാനും പഠിച്ചവരെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് കഴിക്കുവാനും പഠിച്ചവരെ എനിക്ക് തോന്നിയത് ചെയ്യാനാണ് എന്ന് സർവശക്തനായ അള്ളാഹുവിനോട് ഇബ്രാഹിമോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതിന്നും ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഹിദായത്ത് കിട്ടാതിരിക്കാം, നമുക്ക് സഹായം കിട്ടാതിരിക്കുന്നില്ല. ഇതാണ് ആദ്യമായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടുത്തുന്നതിവജമായത്തിന്റെ ആദർശങ്ങളും അവിടുത്തുന്നതിവജമായത്തിന്റെ വിശ്വാസങ്ങളുമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത്. എന്താണ് ഈ അവിടുത്തുന്നതിവജമായത്? അവിടുത്തുന്നതിവജമായത് എന്ന ആ വാക്ക് ഇത് പല പേരുകളിൽ നിങ്ങൾക്ക് കേൾക്കാം. ഉന്നതിജമായത്തിന്റെ പേരിൽ കേൾക്കാം, അവിടുത്തുന്നതിവജമായത്തിന്റെ പേരിൽ കേൾക്കാം, ബഹുഭൂരിഭാഗം ആളുകൾ എന്ന പേരിൽ നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് ഈ അവിടുത്തുന്നതിവജമായത്? ബഹുമാനപ്പെട്ട ശേഷം മഹ്യദ്ദീൻ അബ്ദുൽഖാദിർ ജീലാനി ഔലിയത്താവുന്നു, അതായത് മഹ്യദ്ദീൻ ജീലാനി. അദ്ദേഹത്തിന്റെ ഉലിയത്ത് എന്ന കിതാബ് 49-ാമത്തെ പേര് അവിടുത്തുന്നതിവജമായത്തിന് ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. പ്രായം മുമ്പിൽ ഇത്തിമാനത്തിവജമായ ആ സുന്നത്ത് മാത്രമേ വൈദ്യമായിട്ടും ഹംബലി മദ്ഹബിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് മഹ്യദ്ദീൻ ജീലാനി. അദ്ദേഹം പറയുന്നു, പഴയമൂലി ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അടുത്തോളം നിർബന്ധമാണ്. അവിടുത്തുന്നതിവജമായ പിന്തകൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അടുത്തോളം നിർബന്ധമാണ്. എന്താണ് പുണ്യത്തിനമായിട്ട് ആ സുന്നത്തും ആ നല്ലതോടുകൂടി പറയുന്നതാണ് ജീവിതത്തിന്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ, അവിടുത്തുന്നത്ത് എന്ന് പറഞ്ഞാൽ നിരിസർവാറുകളിൽ ചിലവരെ തെറ്റ് സ്വീകരിക്കുന്ന ആളുകൾ എന്നാണ് അർത്ഥം. വലിയമായിട്ടോ മത്തമകാലീ എത്താറുള്ളൂ അറിയത്തില്ല. ജമായത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സുന്നത്തി വലിയമായിട്ടുള്ള ആളുകൾ പറയുന്നത് ജമായത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സഹാബിമാര് ഏതൊരു കാര്യത്തിന്റെ മുകളിൽ യോജിച്ചിരിക്കുന്നുവോ ആ യോജിച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, ഇതാണ് അവിടെ സുന്നത്തി വലിയമായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വീകരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സഹാബാക്കളാണ് അവർ ഏകോപിച്ചുള്ള മാതൃക സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു. അതിന് സുഖമായ ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തപ്പാളികളുടെ മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ സൗദ്യം തലകി എന്ന കിതാബ് 268-ാമത്തെ പേരിൽ അവനുസുന്നതിവരമാണ് അവരുടെ മാർഗം അവരുടെ മാർഗം റസൂലിന്റെ മാർഗം ഏതാണോ അതാണ് അവരുടെ മാർഗം. റസൂലിന്റെ നടപടി ശരിയാണ് ഏതാണോ അതാണ് മാർഗമാണ്. നബിസ്വലാത്തിന്റെ സഹാബിമാരുടെ മാർഗം ഏതാണോ അതുമാണ് അവരുടെ മാർഗം. ദൂര അഖാരത്തിലായി ഒരു മഹതാലെ അതിന്റെ ശേഷം പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കക്ഷിക്കാരുടെ മാർഗമല്ല, മറിച്ച് നബിസ്വലാത്തിലേക്കും സഹാബിമാരുടെയും മാർഗം ഏതാണോ അതാകുന്നു അവരുടെ മാർഗം. ഇതാണ് സാധിച്ചിരുന്നത്തല്ലാതെ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരും സുന്ദരത്തിന്റെ മാറ്റം പറ്റി കൂടി പറയും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദീനത്തിലെ കാര്യങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. മുഹമ്മദ് നബിമാരുടെയും സഹാബിമാരുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന ദീൻ ഏതാണോ അതിലേക്ക് മതങ്ങളെന്നായി നമ്മൾ പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം, ഏത് ഭാഗത്താണ് ദീൻ. വലിയൊരു പോരാടവും വാദപ്രതിവാദവും ഒക്കെ നടക്കുന്ന വിഷയമാണ് മോദിന്. റബീലോ മാസമായിട്ട് എങ്ങനെ മോദി ആകർഷിക്കുന്നു ഒരു വിഭാഗം ആളുകൾ, അവരെ വിമർശിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് പറയുന്നത് അവർക്ക് നെലുകൊള്ള സ്നേഹമില്ല, മാപ്പത്തില്ല, എവിന്റെ മറുപടി പറയുന്നത് വിമർശിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ മാതാപിതാക്കളുടെ മറുപടി പറയുന്ന എന്ന് പറയുന്നില്ല. സാധാരണക്കാരായ ആളുകൾക്ക് മുഹമ്മദ് നബിയുടെ ജീവിത രീതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഞങ്ങൾ അതിന് ഞങ്ങൾ. അതേപോലെ തന്നെ എഴുന്നാളുകളുടെ സ്നേഹം ഞങ്ങൾക്കില്ലേ, അങ്ങേയുടെ സ്നേഹമുണ്ട്. ഈ ലോകത്തുള്ള സർവ വസ്തുക്കളെക്കാളും മുഹമ്മദ് നബി പറഞ്ഞതാണ് ഞങ്ങൾക്ക് സ്നേഹം. നബിയോട് മാതാവിനേക്കാളും പിതാവിനേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും നബിയോട് സ്നേഹം വേണം. അത് സ്നേഹമില്ലെങ്കിൽ അവന്റെ ഈമാൻ പൂർത്തിയാകുന്നില്ല, പൂർത്തിയാവുകയുമില്ല എന്ന് നബി ധർമ്മം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റബീഉലവ്വൽ മാസം ആയിക്കഴിഞ്ഞാൽ ഒരു മോഴിന് ആഘോഷിക്കുന്ന സമ്പ്രദായം നബി പറഞ്ഞയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നോ സഹാബിമാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നോ ഇല്ല എന്നാണ് മോഴിന് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് 1951 ഡിസംബർ 14 ദുനിയോയിൽ ഭാര്യ നിർമ്മിച്ചാണ് ദുനിയോയിട്ട് സമസ്ത കേരള ജീവിതത്തിലെ പിഴകളെ ഔദ്യോഗികമായ ഒരു മാത്രമാണ്, അത് അംഗീകരിക്കുന്ന മാത്രമാണ്. സമസ്ത കേരളയിലെ പ്രസിദ്ധന്മാരായ പണ്ഡിതന്മാരാണ് അതിന്റെ പത്താഴ് പറഞ്ഞിരിക്കുന്നത്. അത് പുസ്തകം 5:6 3-ാമത്തെ പേജില് മോഴിതാഘോഷം അനാചാരമോ എന്ന തലക്കെട്ട് നിങ്ങൾക്ക് ലേഖന. അത് ആദ്യം പറയുന്നത് മോഴിതാഘോഷം ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ആവശ്യമുണ്ടായിരുന്നില്ല. ഒന്നാമതായി പറയുന്നത് മോഴിതാഘോഷം ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നെയ്യുടെയും സഹാദിമാരുടെയും കാര്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഇത്തരം 3-ാം നൂറ്റാണ്ടിന് ശേഷമാകുന്നു ഈ മോഴി സമ്പ്രദായം നടത്തിയായത്. പിന്നെ പറയുന്നത് ഇത്തരം 4-ാം നൂറ്റാണ്ട് മുതൽക്ക് ഈ സമ്പ്രദായം മുസ്ലിം ലോകത്ത് നടത്തിയായി. അപ്പൊ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു, ഈ സമ്പ്രദായം മോഴി ആഘോഷം ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലഘട്ടത്തിലില്ലായിരുന്നു, ബഹുമാനപ്പെട്ട നബിസ്വലാത്തിന്റെ കാലഘട്ടത്തിലില്ല, സഹാബിമാരുടെ കാലഘട്ടത്തിലില്ല, ആദിയുടെ കാലഘട്ടത്തിലില്ല. പിന്നെ പറയുന്നത് 3-ാം നൂറ്റാണ്ടിന് ശേഷം രൂപം കൊണ്ടിരുന്ന പറയുന്നത് 3-ാം നൂറ്റാണ്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ കാലഘട്ടത്തിലില്ല, സാബിയുടെ കാലഘട്ടത്തിലില്ല, സാബിയുടെ കാലഘട്ടത്തിലില്ല. എന്തിനേറെ പറയണം, നാളെ മതി അതിന്റെ മഹാന്മാരായ ഇമാമിയുടെ കാലഘട്ടത്തിൽ കൂടില്ല ഈ സമ്പ്രദായം. ഇത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഈ കാരണങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം സാബിയായി മോഹൻലാൽ, ഇമാം അബുഹനീഫയോ, ഇമാം ദാരിമിജാം മാലിക്കിനെ ഉയർന്നാവുന്നു, അങ്ങനെയുള്ള ഉയർന്നാവുന്നു തുടങ്ങിയ മഹാന്മാരായ ഇമാമിയങ്ങൾ ആരും ആഘോഷിച്ചിരുന്നില്ല എന്ന് ഇവരെ സമ്മതിക്കുന്നു. ഇവരുടെ അഭിമുഖത്തിൽ ആളുകളായിരുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താരികളോ താമീയങ്ങളോ ഇവരാരും ഈ സമ്പ്രദായം നടത്തിയാക്കിയിട്ടില്ല, അവരുടെ കാലഘട്ടത്തിൽ ഇവരെ സമ്മതിക്കുന്നു. ഈ കാരണത്താൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാറില്ല. ഞങ്ങൾ പറയുന്നത് നബിസ്വലാത്തിന്റെ കാലഘട്ടത്തിലുള്ള ഡീൻ, അതേപോലെ ബഹുമാനപ്പെട്ട താരഭാഗ്യമാവുന്നും അവരുടെ കാലഘട്ടത്തിലുള്ള ഡീൻ, അത് നയാപാക്കണം, അത് സാധാരണക്കാരെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഞങ്ങളെ പറ്റിയിരുന്നത്, ഒരുപാട് ആക്ഷേപങ്ങളാണ് ഞങ്ങളെ പറ്റിയിരുന്നത്. അത് സൗകര്യം പോലെ പിന്നാലെ പറയാം. ഇത് വേണം നോക്കി ഞങ്ങൾ വല്ലതും പുതുതായിട്ട് അർത്ഥമുണ്ടോ? ഞങ്ങൾ സ്വന്തം മണിയായിട്ട് വളരെ ഞങ്ങൾ വെക്കുന്നുണ്ടോ? എബിജിയുടെ ആനന്ദങ്ങള് മഹാബിവാഹാവിന്റെ ആദർശങ്ങള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആശ്രയിക്കാറുണ്ടല്ലോ. ഞങ്ങള് എബിജിയുടെ ആദർശങ്ങളെ ആശ്രയിക്കാറില്ല. അതേപോലെ ഞങ്ങൾ മഹാബിവാഹാവിന്റെ ആദർശങ്ങളെ ഞങ്ങൾ പ്രസംഗിക്കാറില്ല. ഞങ്ങൾ സ്വന്തം മണിയായിട്ട് ഞങ്ങളൊന്നും പ്രസംഗിക്കാറില്ല. പരിശുദ്ധ കുർആനിലും അതുപോലെ തന്നെ നബി സ്വാഹിന്റെ സുന്നത്തിലും ബഹുമാനപ്പെട്ട കലാപാചാരിയും താബിഈങ്ങള് ഈ സമുദായത്തിലെ മഹാന്മാരായ പല പുസ്താനീയങ്ങള് ഇവരുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളെ നമ്മൾ പ്രബോധനം ചെയ്യുന്നുണ്ട്. ഒറ്റ ഉദാഹരണം നിങ്ങൾക്ക് പറയാം. ഇവിടെ ഏറ്റവും വലിയ സത്യത്തിലുള്ള പ്രശ്നമാണല്ലോ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥി അള്ളാഹു അല്ലാതെ അള്ളാഹുവിന്റെ കൃത്യം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വലിയ സത്യത്തിലുള്ള പ്രശ്നമാണ്. വലിയ കർഷകരുടെ ഇത്യാദ നടത്താൻ പറ്റുന്നതാണല്ലോ. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഴച്ചവരെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇവിടെ ആർക്കും എതിരഭിപ്രായം. ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ വിമർശിക്കുന്ന ആളുകളും അംഗീകരിക്കുന്നു. പിന്നെ എതിരഭിപ്രായം വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ ബദീനെ രാഗനെ മമ്പതങ്ങളെ രാഗനെ അതല്ലെങ്കിൽ ഏതൊരു വലിയ പേര് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഏതൊരു തലമുറ പേര് പറഞ്ഞുകൊണ്ട് അവരെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കോട് പ്രാർത്ഥിക്കുക എന്നുണ്ടല്ലോ. ഇതാണ് കുമ്പളിച്ച് നിങ്ങൾ ധാരാളം വെച്ചാലേ ആളുകൾ നിഷ്പക്ഷമായി ചോദിച്ചിട്ടില്ലോ. പരിശുദ്ധ കുറാനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് സംബന്ധിച്ചു നിഷ്പക്ഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ ദുആഉ ഹുവൽ ഇബാദ ദുആ കേട്ടം അല്ലെങ്കിൽ അത് തന്നെയാകുന്നു ഇബാദത്തിനാണ്. പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്തിനാണ്. വേറൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്വാഉ മുഖൽ ഇബാദ ദുആ പ്രാർത്ഥന അല്ലെങ്കിൽ കേട്ടം ഇബാദത്തിന്റെ മധ്യയാകുന്നു. മഴയെ കേറിയ രാഗനെ പതിനീങ്ങളെ രാഗനെ എന്ന് പറയുമ്പോൾ അവരോടുള്ള പ്രാർത്ഥനയാണോ? കുത്തുബിയത്തിൽ ഒരു ഒന്നിലേക്ക് വരികയുള്ളൂ. എന്റെ മനസ്സ് നിങ്ങൾ പ്രയാസമുള്ളതാക്കി തീർക്കണേ. ശിറാത്തൻ അന്ത സാരിക്കൂ അങ്ങ് ഏതൊരു മാർഗത്തിലായിക്കൊണ്ട് പ്രവേശിച്ചിരിക്കുന്നുവോ ആ മാർഗത്തിലായിക്കൊണ്ട് നിങ്ങൾ എന്റെ മനസ്സ് പ്രയാസമുള്ളതാക്കി തീർക്കണമേ. അള്ളാഹു ആനന്ദാകൂ അതിനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വാണ്ട വാണിക്കൂ നിങ്ങൾ അതിനുള്ള വസ്ത്രമാകുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പറയുന്നില്ലേ വമിഞ്ഞിനാദ്യത്തിന് അല്പം അനുവദിച്ചു ഒറ്റക്ക് നിന്നുകൊണ്ട് വരിശേഖത്തെ പേര് കച്ചു കെട്ടി ക്ഷളമായിട്ട് നിന്നിരുന്നു പറയുന്നത്. ബഹുമാനപ്പെട്ട ശേഖർ മുഖ്യത്തിന് അതിർക്കാവുകയാണ് അറിയപ്പെട്ട ഈ കാര്യം അറിയുന്നില്ല. നമ്മള് ഇതിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കച്ചു കെട്ടി പറയുന്ന കാര്യം തന്നെ അദ്ദേഹം വൈകുന്നേരം നമുക്ക് അവർ പറയുന്നത് ഒമങ്ങനാദിത്തിനെ അല്പം ഈ കൽവത്തിനെ ഒറ്റക്ക് നിന്നുകൊണ്ട് ആരെങ്കിലും എന്റെ പേരായിരം പ്രാവശ്യം വിളിച്ചാൽ ഞാൻ ചേർന്ന മുഖ്യത്തിന് അതിൽ പ്രാവശ്യം ഒറ്റക്ക് നിന്നുകൊണ്ട് ആയിരം പ്രാവശ്യം വിളിച്ചാൽ അജപത്ത് ഹൂ മുദ്രയൻ അജപത്ത് ഹൂ മുദ്രയൻ ഞാൻ അവനെ ഉത്തരം ചെയ്യും. മുസ്ലിയാൻ വളരെ പെട്ടത് തന്നെ നിങ്ങൾ അതിൽ ജാഗ്രത അവന്റെ ജാഗ്രത പ്രാർത്ഥനകാരനമായിട്ട് ഇതൊക്കെ മനുഷ്യരെ കാക്കാനുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അതിന് ദാവത്ത് പ്രാർത്ഥന എന്ന് തന്നെ നമ്മൾ ചോദിച്ചു. ഇത് അള്ളാഹുവിനോടെ പാടുള്ളതാണ്. ഈ പ്രാർത്ഥന അള്ളാഹുവിനോടെ പാടുന്നതാണ്. സൂറത്ത് ജിന്നിൽ നിന്ന് നോക്കി ഉദാഹരണത്തിന് അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ആരോടും പ്രാർത്ഥിക്കരുത്. പരാത്തതോ ഞാൻ ദാവത്തിനോട് പറഞ്ഞില്ല അതേ വാക്യം പയാളത് നിങ്ങൾ ദ്വാരിക്കരുത്. മാർവാഹി അള്ളാഹുവിന്റെ കൂടെ ആരൻ ആരോട് പറയുന്നു ഒമൻ അവലും മഞ്ഞരവും വയ്യാഹുരോടെ വ്യക്തമാക്കി പറഞ്ഞു ഒന്നവല്ലോ അങ്ങേറ്റം വഴിവരച്ചവരാരുണ്ട് വിമ്മനൊഴിക്കാകും ആളുകളെക്കാൾ യഥോമിന്തോടില്ലായി മറ്റായപ്പോ ജീവനവുമില്ലായോമത്തിനാളുവരെയും ഉത്തരം ചെയ്യാത്ത ചില ആളുകളത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിയാമത്തിനാളുവരെയും ഉത്തരം ചെയ്യാത്ത ചില ആളുകളാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളെക്കാൾ അങ്ങേറ്റം വഴിവരച്ചവരാരുണ്ട് എന്നാണ് ഭാവം ചോദിക്കുന്നത്. വൈതാഹിക്കലങ്കാത്ത സ്ഥാനമൂലവുമായതാണ് എന്ന് മാത്രമല്ല മനസ്സറിയാവു ആളുകളിൽ രക്ഷപ്പെട്ടാൽ ഇവരാരെ വെച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കപ്പെട്ടിരുന്ന മഹാന്മാരായ ആളുകളുടെ സമ്പത്തുകളായിരുന്നു ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവർ പ്രാർത്ഥിക്കുന്ന കാര്യം ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ അതിന് ഒഴിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ സത്തുക്കളായി ഖുർആൻ അല്ലാഹു വ്യക്തമാക്കി പറയാൻ നിങ്ങൾ ദേഹത്തെ അല്പം പുഞ്ചിരിക്കും. ഞമ്മൾ തൗഹീദിൽ അടിയാസി നിൽക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നിലയ്ക്കുള്ള ദേവികളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പരജാതി വേദികളും നല്ല ഉറപ്പുള്ള വേദികളും അള്ളാഹു കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, മുഹമ്മദ് അലി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകൻ. ആ പ്രവാചകന്റെ ദേഹത്തിന്റെ പ്രവാചകൻ ഈ കാര്യം അത് വ്യക്തമാക്കി പറഞ്ഞാൽ ഖിയാമത്തിന് വഴിയും ഈ സമുദായം ഇവിടെ ജീവിച്ചിരിക്കുകയും അപ്പൊ ഈ സമുദായം മുമ്പ് കഴിഞ്ഞു പോയ സമുദായക്കാര് സൗദിയിൽ നിന്ന് വ്യതിചരിച്ചു പോയിട്ടുണ്ട്. അതേമാതിരി വ്യതിചരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നിലക്കുള്ള വേദികൾ കെട്ടിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് മാഫിയ തന്നെ മാഫിയ നമ്മുടെ ജനാധിപത്യ അച്ഛനും ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് ഒഴിവാക്കി പറയുന്നു. എന്താ ഒഴിവാക്കി പറയുന്നത്? ലായിരാണ്ടാവുന്ന എന്താ ലായിരാണ്ടാവിന്റെ അർത്ഥം അള്ളാഹു ആരാധ്യനാണ് എന്നല്ല. ഒരു മുസ്ലിമല്ലാത്ത ഒരു മനുഷ്യൻ അള്ളാഹു ആരാധ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാവില്ല. അതേപോലെ അവനെ മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും ഭക്ഷണം നൽകുന്നവനും ലോകം മുഴുവൻ നേരിച്ചു കൊണ്ടിരിക്കുന്നവരും ഒക്കെ അള്ളാഹു ആണ് എന്ന് പറഞ്ഞാലും മുസ്ലിമാകാൻ പോകുന്നു. നേരമറിച്ച് ലായിലാ എന്നുള്ളവർ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി പറയണം. എന്റെ അയിലാർത്ഥം ലാ എന്ന ആർക്ക് അക്ഷരം കൊണ്ടാണല്ലോ ഈ ലാസിക്കലിനെ ആരംഭിക്കുന്നത്. എന്താണ് ഈ ലാലാർത്ഥം? ലാ എന്ന് പറഞ്ഞാൽ ഇല്ലാതാണ്. ലായില ഒരാരാധനമില്ല, ഒരച്ച ആരാധനമില്ല. എല്ലാ ആരാധ്യന്മാരും ശരിയാണ്. എന്താണ് പറയുന്നത്? ഇല്ലെന്നാവോ ഉണ്ടാവില്ലാതെ അള്ളാഹു മാത്രമാകുന്നു ആരാധന, വേറെ ഒരച്ച ആരാധനമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലേ ഞങ്ങൾ മുസ്ലിമാവും. ഇത് പറഞ്ഞ് ഇസ്ലാമിന് ചേർന്ന് കഴിഞ്ഞ മനുഷ്യൻ ജനാധിപത്യ കഴിയുമ്പോൾ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി പറഞ്ഞ മനുഷ്യന് ഉടനെ നിർബന്ധമാകുന്നതെന്താ? നമസ്കാരമാണ്. ഈ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പലത്തോടോട് ആവർത്തിച്ച് പറയുന്നു. പലത്തോടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയിപ്പിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാപ്പനും പറയുന്നത് എന്തിനാണ് അള്ളാഹു പറയിപ്പിക്കുന്നത്? നമ്മൾ ആരെങ്കിലും ഒരൊക്കെ പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നമസ്കാരത്തെ പുണ്യത്തായിട്ട് പറയുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. പറഞ്ഞായിട്ട് മാത്രം നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ പാർട്ടിയെ നമ്മൾ ഓടാറില്ല. പാർട്ടിയാൽ ഓടാനാൽ ഉത്താരം ഉണ്ടാവില്ല. പാർട്ടിയെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിക്കാറുന്നില്ല. പറഞ്ഞ നമസ്കാരത്തെ തന്നെ 17 പ്രാവശ്യം നമ്മൾ നിർബന്ധപൂർവ്വം പാർട്ടിയാൽ ഓടുന്നില്ല. പാർട്ടിയെ ഓടുമ്പോൾ തന്നെ ചില വാക്കുകൾ ഒന്നും രണ്ടും പ്രാവശ്യം, ചിലത് രണ്ട് പ്രാവശ്യം ഞങ്ങൾക്കുള്ള പ്രാവശ്യം. എന്തിനാണ് പറയിപ്പിക്കുന്നത്? ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ല. മാറ്റിയാൻ അർത്ഥം മനസ്സിലാക്കാൻ വലിയൊരു പണ്ടിൽ നിന്ന് ആവുന്ന ആവശ്യമില്ല. അര മണിക്കൂറുകൾ മേക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാറ്റിയാൻ അർത്ഥങ്ങൾക്ക് പഠിക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാം. ആ ഓടുമ്പോൾ മാറ്റിയാൻ അവസ്ഥയിലേക്ക് ഓടുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലുണ്ടാവുകയും ചെയ്യും. അര മണിക്കൂർ കഴിക്കാൻ മതി. അതിനും കൂടി നമ്മൾ തയ്യാറില്ലല്ലോ. അതിനും കൂടി നമ്മൾ ചെയ്യാറില്ല. അതിനും കൂടി നമുക്ക് സമയമല്ല. എന്നാൽ ദേഹത്തൊന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ചില വാക്കുകൾ ഇപ്പൊ ഉദാഹരണത്തിന് വാക്യോട് നമ്മൾ ആരംഭിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് നമ്മൾ മുസ്ലിമായ മനുഷ്യന് ഒരു ദിവസം എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ആ പ്രാവശ്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നുണ്ട്, വള്ളക്കെടുക്കുമ്പോൾ പറയുന്നുണ്ട്, ചായ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, പൊതുവെടുക്കുമ്പോൾ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും തുണി എടുക്കുമ്പോഴും ഷർട്ട് എടുക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ ഇസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പറഞ്ഞു. സാധാരണ പറഞ്ഞു നോക്കി പറഞ്ഞു നമ്മൾ ഇസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തായതാർത്ഥം? ഇസ്മില്ലാഹി അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. എങ്ങനെ സർവാണ് എന്റെ അള്ളാഹ്? എങ്ങനെ സർവാണ് റഹ്മാനാവുന്നു? ആരെങ്കിലും പറയുന്നത് എന്റെ അള്ളാഹ് റഹ്മാനല്ല റഹ്മാനാക്കം. ദുനിയാവിൽ നിന്ന് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ദുനിയാവിൽ റഹ്മത്ത് അതായത് ദയ കരുണ ചെയ്യുന്നവൻ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ അനുസരിച്ച് അടക്കുന്ന ആളുകൾ അവർക്കും അള്ളാഹു ദുനിയാവിൽ വെച്ച് തയ്യാറാക്കാൻ ഏത് പഠിത്തം എങ്ങനത്തെ പഠിത്തമുണ്ട് നിൽക്കുന്ന ധാനത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പഠിത്തമായി തന്നെ വെല്ലുവിളിച്ച് അടക്കുന്ന ആളുകൾ അവർക്കും അള്ളാഹു ദുനിയാവിൽ വെച്ച് തയ്യാറിക്കുന്നത് കണക്കി ചിന്തമാണ്. അതാണ് അജീവിത ദുനിയാവിന് വഴിപ്പെട്ട ആളുകൾക്ക് ആദ്യത്തെ പ്രത്യേകം കുറിച്ചിരിക്കുന്നവരൊക്കെ അറിയുന്നുണ്ടല്ലോ. ആ കണക്കി നമുക്ക് പിന്നെ ഓർക്കാനായി രഹമാന്റെ അർത്ഥം ദുനിയാവിൽ നിന്ന് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ദുനിയാവിൽ വെച്ച് ദയ കരുണ ചെയ്യുന്നവരാണ്. ഇതിപ്പോ നമ്മൾ അമ്മാനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? അർത്ഥത്തെപ്പറ്റിട്ട് നമ്മളത് പറയാമെന്നല്ലാതെ നമ്മളത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? നമ്മളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി വെച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം ഒരു പാർട്ടിയ ഓർമ്മ രണ്ട് പ്രാവശ്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. നമ്മൾ അഞ്ചു വർഷം നമസ്കരിച്ച് കഴിയുമ്പോഴത്തേന് ഏറ്റവും ചുരുങ്ങിയത് 34 പ്രാവശ്യം പടച്ചോന്റെ മുമ്പിൽ നിന്ന് നമ്മൾ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്റെ അള്ളാഹു റഹ്മാനാണ്. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് അർറഹ്മാനിർ റഹീം അപ്പോൾ നമ്മൾ പറഞ്ഞു എന്റെ അള്ളാഹു റഹ്മാനാണ്. ഒരു രണ്ടായിരത്തിന് രണ്ട് പ്രാവശ്യം പതിനേഴ് രണ്ടായിരത്തി നമസ്കരിക്കുമ്പോൾ 34 പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് ഞങ്ങളെ ഭക്തനെ പറ്റിയിട്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇത് നമ്മളെ പറയുന്നതിനാ ഈ വിശ്വാസത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയ സമുദായക്കാരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ലോകത്തുള്ള മുസ്ലിംകളായ മുസ്ലിംകളെ മുഴുവനും ഈ വിശ്വാസത്തിൽ നിന്നാണ് തെറ്റിപ്പോയത്. മുസ്ലിങ്ങളെ നമസ്കാരം അനുസരിക്കുന്ന ആളുകളെ തീരുമാനമുള്ള ആളുകളെ നിങ്ങൾ ഇത് നിരീക്ഷിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് 34 പ്രാവശ്യം വന്നാവ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വിശ്രാമത്തിലേക്ക് നിങ്ങൾക്ക് അറിഞ്ഞു നോക്കി അള്ളാഹു അങ്ങേയറ്റം ദയാകരണം ചെയ്യുന്നവർ എന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ പോലെ പത്തനെ പറ്റി അങ്ങേയറ്റം ദയ ചെയ്യുന്നവരാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് അത് ഇഷ്ടമല്ല. ഉദാഹരണത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാറ്റുവാത നഷ്ടമില്ല, അതല്ലെങ്കിൽ നമുക്ക് മഴ രാജ്യപ്പെട്ടു പോയിട്ടിരിക്കുന്ന അർത്ഥത്തില്ല, അതല്ലെങ്കിൽ വീട്ടിന് തീർക്കാൻ തീരാത്ത ദുരിതമില്ല, പഠിച്ചവരെ നീ സഹായിക്കാണ്, പഠിച്ചവരെ നീ കുറയ്ക്കാണ്, പഠിച്ചത് ഈ ബുദ്ധിമുട്ട് നീ നീക്കി കളയണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ പഠിച്ചു അത് സ്വീകരിക്കൂല. എന്തുകൊണ്ട് പഠിച്ചോ പറഞ്ഞ മാറുന്നില്ല. നമസ്കരിച്ചാ പറഞ്ഞു ഞങ്ങൾ നമസ്കരിക്കാറില്ല. നോക്കാൻ മറ്റു ചെയ്യാൻ തങ്ങളെ തുടർന്നവരോട് പറഞ്ഞ ആ പഠിച്ചോ പറഞ്ഞ മാറുന്നില്ല. അപ്പൊ പഠിച്ചോ ഞങ്ങൾ ഉദ്ദേശം ജീവിച്ചില്ല. അപ്പൊ പഠിച്ചോട് പറഞ്ഞ അവളെ കേൾക്കൂല. നമുക്ക് കാര്യത്തിലാവട്ടെ ശരിയാവും. അതും ചെയ്യണം പഠിച്ചോടെ ചടുത്ത ആൾക്കാരോട് ഈ കാര്യം പറയാം. ഓൻ അമ്മാനോട് പറയാം ഓ പിന്നെ അവരുടെ കാര്യം ശരിയാക്കത്തില്ല. ഇപ്പൊ ആൾക്കാരോട് കൂടുതൽ സ്നേഹം ഇപ്പൊ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ. പഠിച്ചോട് പറഞ്ഞാൽ പഠിച്ചോടിക്കാൻ പറഞ്ഞു ജയിച്ച പഠനം കേൾക്കുക. പിന്നെ മമ്പോട്ട് താങ്കളോ എന്റെ അപ്പാ പറഞ്ഞു മമ്പോട്ട് മമ്പോട്ട് താങ്കളെ മദീസിലെ അതെ മോദീസിലെ എന്ന് അവരോട് പറയും. അവരോ ഓർക്ക് ഈ വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ. മമ്പോട്ട് താങ്കളെ പറഞ്ഞു മമ്പോട്ടങ്ങളെ പറഞ്ഞാൽ നമസ്കരിച്ച് അടക്കുന്നവരോ നോമ്പോട്ട് അടക്കുന്നവരോ ഹജ്ജ് ചെയ്യുന്നവരോ എനിക്ക് ഈമാനുള്ളവരോ എനിക്ക് മുസ്ലിമായ മനസ്സിനുള്ള യാതൊരു നോക്കുന്നതിൽ വിളിച്ചാ പഠിത്തനെ നമ്പർത്തങ്ങൾ പറയാ പഠിത്തനെ ഇന്ന ആ താങ്കൾ കുടിച്ചിട്ടുണ്ടോ അങ്ങനെ ഇത് പഠിത്തം ഇന്ന ആ താങ്കൾ കുടിച്ചിട്ടുണ്ടോ ഓക്കെ യഥാർത്ഥത്തിൽ കുടിയേറ്റ് പഠിത്തം ഈ അനുഗ്രഹിച്ചു കൊടുക്കാ. ഈ മാറി നോക്കിയാൽ ഈ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളോ നല്ലതും പ്രാർത്ഥിക്കും ചീത്തയായതുമായ കാര്യം പ്രാർത്ഥിക്കും. കള്ളന്മാര് പൈസ കട്ടുകൊണ്ടു പോവുകയാണെങ്കിൽ ഇവരാണ് കള്ളൻ എന്ന് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ട് മമ്പോട്ടെങ്കിലും ഒന്നും ചോദിക്കുന്നുണ്ടാകും. അതേപോലെയാണ് ഈ കള്ള റാങ്കിമാരുടെ സാധനങ്ങൾ കള്ളക്കാർക്കായിട്ട് കടത്തിക്കൊണ്ടു പോകുന്ന ആളും ചെയ്യും. ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മമ്പോട്ടക്കോ അതല്ലെങ്കിൽ മുറ്റടക്കുന്നവർക്കോ അതല്ലെങ്കിൽ വേറെ കിട്ടെങ്കിലും ചെയ്യും. ഒരാൾക്ക് നോക്കിയാൽ കരിഞ്ഞ പൂഴ്ച വെക്കുന്നവരും തുടങ്ങിയിട്ട് ചീട്ട് കളിക്കുന്ന ആളുകൾ വരെ ആ കളിയിൽ ജയിക്കാൻ വേണ്ടി മമ്പോട്ടയ്ക്കോ അല്ലെങ്കിൽ പതിവുകൾക്ക് അതല്ലെങ്കിൽ വൈദ്യം ചേട്ടനൊക്കെ ആക്കുന്നു അതല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ യാതൊരു വിദ്യാഭ്യാസമില്ല. പടത്തോടൊന്നും പറയാനും പറ്റില്ല. പടത്തൊക്കെ പ്രശ്നത്തിൽ ജയിക്കുന്നതാണ്. ഇവരോട് പറഞ്ഞിട്ട് ഇവരും കാര്യം ശരിയാക്കിത്തില്ല. ഞമ്മളപ്പോ അവസ്ഥകൾ നോക്കി പടത്തോനാണ് അങ്ങേയറ്റം ദയവുള്ളവരെ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവരെ എന്ന് വിശ്വസിക്കേണ്ടതെന്ന് ഞമ്മൾ പോയി പറ്റാൻ കഥകൾ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദയ കരുണ കാരണം നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എത്ര എത്ര ഉദാഹരണം പറഞ്ഞതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു ഒരു സ്ഥലത്ത് നിൽക്കാൻ ഒരു സഹാബി രണ്ടു മൂന്ന് പക്ഷിക്കുന്നുണ്ടെങ്കിൽ നബി നബിസാബി ചോദിച്ചു വിവർത്തിരിക്കണം. ഞാൻ ഇങ്ങനെ പോകുന്ന പ്രവർത്തനം ചെയ്യണം. ഈ സംസാരിച്ചു കൊണ്ടിരിക്കെ തള്ളപ്പറ്റി വന്നിട്ട് ഈ സഹാബിന്റെ ഇട്ട് വന്നിട്ട് സ്ഥലം കിട്ടണം. ഞാൻ റിപ്പോർട്ട് ചെയ്തത് ആ തയ്യാറിയുടെ വലിയ കാര്യത്തിൽ അള്ളപ്പച്ചി വന്നിട്ട് തല കടിക്കാൻ തുടങ്ങി. നബിസാബ പറഞ്ഞു, ആ തള്ളപ്പച്ചി പറയുന്നുണ്ട് അതിന്റെ കുട്ടികളെ അതിന്റെ പല എന്നെ കുറിച്ചെടുക്കാം. ആ മൂന്ന് കുട്ടികളെ കൂടി ആൾക്കാരും നിനക്ക് എന്നിൽ നിന്ന് കിട്ടുന്ന മാസത്തിന് പകുതി കൂടി കിട്ടാതെ എന്റെ കുട്ടികളെ കുട്ടികളെ എന്നെ കിട്ടാം. അതല്ല എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വന്ന് നേരമോ കളിക്കാറില്ല ആ കുട്ടികളെ നേരത്തെ കളിക്കും കുട്ടികൾ അയച്ചാൽ കുട്ടികളെ എന്നെ കുറിച്ചെടുക്കണം. ഇത് മാതൃസ്നേഹം ഉമ്മന്റെ സ്നേഹം. ഈ സ്നേഹത്തിന്റെ നൂറത്തി സ്നേഹം അമ്മാവിന്റെ അമ്മാവിന്റെ അറിയാതെ മരിച്ചമാരോട് നിങ്ങൾ നോക്കി അമ്മ പുരാതെ അമ്മ വിളിച്ചൊരു മുന്നേ വിളിച്ചത് എന്റെ പ്രിയപ്പെട്ട രാജന്മാരെ എങ്ങനത്തെ രാജന്മാരെ ശരിക്കും നമസ്കരിച്ച് നോമനുസരിച്ച് പറഞ്ഞതൊക്കെ സ്വീകരിച്ച് ശരിക്കും മൂന്നിനായി ജീവിക്കുന്ന ആളുകളെ എന്നല്ല വിളിക്കുന്നത്. മറിച്ച് അല്ലെങ്കിൽ അത്ര പോരാ എങ്ങനത്തെ അറിയാതുകൾ അല്ലെങ്കിൽ അത്ര പോരാ പാപങ്ങൾ ചെയ്ത് കൂടാരമായി കൂട്ടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട രാജന്മാരെ ലാഭത്തിന് ദൈവയിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശം കൊടുക്കരുത്. പഠിച്ചോ നമ്മളെ കൈവിടുകൂടാണോ എന്ത് ചെയ്യാനും കുറ്റം ചെയ്യാനും ശരി പഠിച്ചോടെ എന്നെ പറ്റിപ്പോയി ഇനി മറ്റൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരാളെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷമായ അയാൾക്ക് അയ്യാത് വെറുതെ ചെയ്യാൻ തോന്നിയത് അങ്ങനെ ആരുടെ പോയിട്ട് പറഞ്ഞു ഞാൻ ഈ നിനക്കൊക്കെ പാപം ചെയ്ത പഠിച്ചോ ഈ പാപം പോകും ആരും പറഞ്ഞു ചിന്തിച്ചു അപ്പൊ ഞാൻ ചെയ്തു തൊണ്ണൂറ്റമ്പതാളെ നൂറാമത് ബുദ്ധിയും കെടുക്കുന്ന ആരും പറഞ്ഞു അങ്ങനെ വേറെ ആരും പറഞ്ഞു ഞാൻ ഇതിനകത്ത് പാപം ചെയ്ത മനുഷ്യനാണ് അന്ന് എന്റെ തോന്നൽ സ്വീകരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കേ നീ പറഞ്ഞൊരു മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അമ്മാവും ഇത് തോന്നൽ സ്വീകരിച്ചിരിക്കും അതുകൊണ്ട് ചിന്തി വേണം വേറെ നാട്ടിൽ പോയിട്ട് മാന്യമായിട്ട് നന്നായി ജീവിക്കാൻ നോക്കുന്നത് അയാൾ പോകുന്ന വഴി മരിച്ചു ശരി സാർ പറയുക മനുഷ്യന്റെ റഹ്മത്തിന്റെ മനസ്സുകൾ അയാൾ തുടക്കത്തിലേക്ക് എഴുതി കൊണ്ടുപോയി മുമ്പ് അങ്ങനെ എന്തിനാണ് അയച്ച കാണിച്ചാവുന്ന വൈരാഗ്യത്തോടു കൂടി എന്താണ് അവർ സ്വീകരിച്ചത് ഇന്നത്തെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ അവർ അപ്പം ഒരു ഞാൻ അങ്ങനത്തെ പറഞ്ഞാൽ രണ്ട് ശതമാനം കിട്ടുന്നത് വേറൊരു പറഞ്ഞു ഇത്തകൂടാരത്തൽ മൗനവും ഇത്തകൂ നിങ്ങൾ സൂക്ഷിക്കണം ധാരത്തൽ മൗനവും മർദ്ദിക്കപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥനകൾ സൂക്ഷിക്കണം സൈന്യവും നിശ്ചയമായിട്ടും കാര്യമാകുന്നത് ലൈംഗികമായി ഹിജാബ് ഈ മർദ്ദിക്കപ്പെട്ട മനുഷ്യന്റെയും അള്ളാഹുവിന്റെയും എനിക്ക് മാറില്ല ഞാൻ ഈ മർദ്ദിക്കപ്പെട്ട മനുഷ്യൻ മനസ്സിലുള്ള പഠിച്ചോനെ അയാൾ ഒരു ഈ നാട്ടിൽ തീരെ തേടും പെരുമയും ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ ചിലപ്പോ കൈക്കും വാഴുമായിട്ട് ചോദ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല ചോദിക്കാൻ പറ്റിയ ആൾക്കാരാവുന്നില്ല അങ്ങനത്തെ പാവപ്പെട്ട ആളുകളെ ഇവിടുത്തെ നമ്മളിലും ശക്തിയിലും സിംഹവുമുള്ള ഒരാളെ പിടിച്ചിട്ട് എന്തെങ്കിലും വർദ്ധിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ടാൽ അയാൾ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവും അയാൾ തൊണ്ടോട് പറയുന്നുമാണ് പഠിച്ചോനെ അയാളിന്റെ തിരിച്ചെടുക്കാൻ ചെലപ്പം കൂടി പഠിച്ചോണ്ടിരിക്കുന്നില്ല ഇതിന്റെ പഴയ വെളുത്ത് പഠിച്ച വഴി എന്ന് കണ്ണീർ ധരിപ്പിച്ചുകൊണ്ട് അയാൾക്കുണ്ടാവും ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനകൾ കൂട്ടിച്ചോളുന്നു ഇത് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ചിലപ്പോ കുടുംബത്തിൽപ്പെട്ട് തന്നെ അയാൾ പാവപ്പെട്ട ആളുകൾ ആ ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന ന്യായമായ അവകാശം കൊടുക്കാതെ കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞാലോ ഒരാൾ ഇറങ്ങിപ്പോകും ഇനി വിട്ടയാജിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് ഇറങ്ങാൻ അവർക്കെന്ന് പറഞ്ഞാൽ ഒരാൾ ഇറങ്ങിപ്പോകും ചിലപ്പോൾ നിങ്ങളോട് ന്യായത്തിൽ നിൽക്കാതെ നിൽക്കില്ല ഓരോന്ന സന്ദർഭത്തിൽ അവരെ മനസ്സുകൾ കേട്ടുണ്ടാവും പഠിച്ചോനെ അയാളിലൂടെ ഇറങ്ങിപ്പോകണം ഇതിൽ പഠിച്ചത് കുറിച്ചിട്ട് നിങ്ങളെ എഴുതി വെച്ചോളെ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിൽ ആരോട് ഞാൻ ഇറങ്ങി പോകാന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും അതിനെ വേദനിപ്പിച്ചാണെങ്കിൽ പത്ത് കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ നാലാമേ കാണുന്നത് ഇന്നലെ വരെ നമ്മുടെ വീട്ടിലെ എത്തിയ പറഞ്ഞിരുന്ന ആളുകള് ഇന്നലെ വരെ നമ്മുടെ വീട്ടില് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട ആളുകൾ ഇന്ന് അവരവസ്ഥ നോക്കുന്നത് അന്ന് ഇവരാരെ വീട്ടിൽ താമസിക്കുന്നുവോ ആ ആളുകള് ഇന്ന് ഇവരെ വീട്ടിൽ താമസിക്കുന്നതാണ് കാരണം ഈ മനസ്സിലുള്ള ഒരു ചേരമാണ് അതിങ്ങോട്ട് സൂക്ഷിച്ചോളണം വയോക്കാരൻ ചാമ്പൻ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചാമ്പാണെങ്കിലും കൂടി കൂട്ടിട്ടുള്ളൂ ഇപ്പൊ അവരെ പ്രാർത്ഥന വേണ്ട ഓൻ നിഷേധിയാണ് ഓൻ സത്യം ഈ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. എന്ന് മാത്രമല്ല 34 പ്രാവശ്യം സർവ്വായ അള്ളാഹു പറയിപ്പിച്ചിരിക്കുന്നു, എന്റെ അള്ളാഹു റഹ്മാനാണ്, അങ്ങേയറ്റം ദയനിക്കുന്നവനാണ്, അങ്ങേയറ്റം കരുണിക്കുന്നവനാണ്. അള്ളാഹു നമ്മളെ കൊണ്ട് 34 പ്രാവശ്യം പറയിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ അവസ്ഥ നമ്മളിത് വിശ്വസിക്കാൻ നിർബന്ധമാണ്. എന്നാലേ നമ്മൾ കുത്തിരിപ്പാവുള്ളൂ. അങ്ങേയറ്റം ദയനിക്കുന്നവൻ, അങ്ങേയറ്റം കരുണിക്കുന്നവൻ, നമ്മൾ എന്ത് ചെയ്താലും കയ്യടിക്കാത്തവൻ അള്ളാഹുവാണ്, ഇത് നമ്മൾ വിശ്വസിക്കണം. പക്ഷെ നമ്മൾ അറിയാതെ ഇനിയും നമ്മൾ സംഭവിച്ചാൽ ഈ ഒരു ചിന്തയ്ക്ക് തന്നെയാണ്, ഈ ഒരു അബദ്ധം തന്നെയാണ് ബഹുമാനപ്പെട്ട നൂഹ്നബി അലൈഹിസ്സലാത്തുവസ്സലാമിന്റെയും ഊദ്നബി അലൈഹിസ്സലാത്തുവസ്സലാമിന്റെയും ഇബ്രാഹിംനബി അലൈഹിസ്സലാത്തുവസ്സലാമിന്റെയും ഈസാനബി അലൈഹിസ്സലാത്തുവസ്സലാമിന്റെയും സമുദായക്കാർക്കുണ്ടായത്. ഈ പ്രവാചകന്മാര് ആളുകളെ ശരിക്കുള്ള സൗമീദ് അടിയുറപ്പിച്ച് നിർത്തിക്കൊണ്ടെന്ന് മരിക്കുന്നു. ഇതിന് ഉദാഹരണം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് മക്ക വിജയിച്ച് കഴിവത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബിംബം മോചിയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതകാലം മുഴുവനും ആ ബിംബാരാധനയ്ക്ക് സമരം ചെയ്ത ആൾ, ബിംബത്തെ തട്ടുന്ന ആൾ, അതിന് വേണ്ടി അതിഭാഷിയായ ആൾ, ജീവിതത്തെ കഴിക്കാനും കൂടി അങ്ങനത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബിംബമാണ് 3000 കൊല്ലം കഴിയുന്നതിന് മുമ്പ് കഴിവുകളുടെ നാട്ടിൽ ഒരു ന്യായമല്ല ബിംബം കണ്ട ആളുകളുടെ ന്യായം. ഇവര് ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് ഉപാസന ചെയ്യുന്ന ആളുകളാകുന്നു. ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് ഉപാസന ചെയ്യുന്ന ആളുകളാകുന്നു ഇവര്. ഞങ്ങൾ ഇവരോട് പറയും, ഇവർ ഭാഗവോട് പറയും, ഇവരവ ശരിയാക്കി തരും. ബഹുമാനപ്പെട്ട ഭാഗവത്തിനുള്ളൂ അദ്ദേഹത്തിന്റെ പറയുന്നു. അന്നത്തെ മുസ്ലിക്ക് എന്ന് പറയുന്ന ന്യായം ഞങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാനുള്ള അർഹത ഞങ്ങൾക്കില്ല. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുവാനുള്ള അർഹത ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇവരോട് പറയുന്നു, ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നു, ഇവരെ ഞങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾ അള്ളാഹുവിനോട് വേണ്ടി ചോദിക്കാൻ അർഹരല്ല. അവർക്കെല്ലാം പറ്റിയിട്ടുള്ളത് പഠിച്ചോളം ഞങ്ങൾ നേരിട്ട് പറഞ്ഞ അവർ കേൾക്കൂല, അവർ സ്വീകരിക്കൂല, പറയാൻ ഞങ്ങൾ അറിയാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവരോട് പറയുന്നു. അതൊക്കെ ബിംബം വെച്ച് തന്നെയാണ് ഇന്നത്തെ പറഞ്ഞു, അതൊക്കെ ബിംബത്തിനോട് പറഞ്ഞില്ലേ. എന്നാൽ ഇവർ അവരുടെ സുന്നത്തി വല്യമാനത്തിൽ ഇതിനെ സംബന്ധിച്ച് എഴുതപ്പെടുന്ന ആനുകാലികമായിട്ട് ചെറുകളും ബഹുമാനപ്പെട്ട പ്രകൃതിയും വാദ്യമുള്ള പറയുന്നു. അദ്ദേഹത്തിന്റെ തൃപ്തികൾ ആരും മുസ്ലിക്കുകളെ സംബന്ധിച്ചാണ് പറയുന്നത്, ബിംബം വെച്ച് ആരാധിച്ച് മുസ്ലിക്കുകളെ സംബന്ധിച്ച് ആദ്യം പറയുന്നു. ഇന്ന ഉമ്മവായും ആദിയിൽ
കഴിഞ്ഞവും എപ്പോഴും ഉപകാരവും എന്തെല്ലാം
ഇവിടെ അഭിപ്രായ വ്യത്യാസമില്ലാത്തതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. എന്താ അബു ഹുമൈസ ഈ കബറ് കെട്ടിക്കൊണ്ടിരിക്കുന്നില്ല, കബറ് കെട്ടിക്കൊണ്ടിരിക്കുന്നില്ല, എന്താണ് ഇതിൽ സംബന്ധിച്ചില്ല പറയുന്നത്. എല്ലാം പോലെ ഗാന്ധിമാരുടെ പോലെ അങ്ങനെ നിൽക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഗാന്ധിമാരുടെ പോലെ നിൽക്കുന്നത്, കബറ് കെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ചില ആളുകൾ ഗാന്ധിമാറിന്റെ പതിവ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഗാന്ധിമാറിന്റെ അഭിപ്രായം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഞമ്മളും പോലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 99% പറഞ്ഞിരുന്നു. ഇവർ യഥാർത്ഥത്തിൽ ഗാന്ധിമാറിന്റെ പതിവ് തന്നെ അവർ സ്വീകരിക്കുന്നത്. സാധാരണക്കാരെ ആളുകളെപ്പറ്റി അല്ല പറയും, സാധാരണക്കാരെ ആളുകൾക്ക് ഇപ്പം തന്നെ കാട്ടുകൂട്ടി കല്യാണം, സാധാരണക്കാരായ ആളുകൾക്ക് ഗാന്ധിമാറാം. എന്നാൽ ഗാന്ധിമാറിന്റെ പതിവാണ്, ഞാൻ ഓർക്ക് പോയുള്ള കിതാബുകളെ പറ്റി നടന്നിട്ടുണ്ടോ, ചിലപ്പോൾ പേര് കേട്ടാലും കൂടി അറിയില്ലല്ലോ. ഇവിടുത്തെ മനുഷ്യർ യഥാർത്ഥത്തിൽ ഗാന്ധിമാറിന്റെ പതിവ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഗാന്ധിമാറിന്റെ അഭിപ്രായം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളും പോലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം 99% പറഞ്ഞു. ഈ കബർ കെട്ടിപ്പൊട്ടിക്കുന്നതിനുള്ള നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് നമ്മളൊരു ഒത്തിരി ചെയ്തിട്ടാണ് കരഞ്ഞുകൊണ്ട് നാരായണ പറഞ്ഞില്ല ഒപ്പാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് ആ രീതി അറിയിക്കും കവരെ ഒപ്പാട്ടി അവസരയായിക്കാമെൻ ഈ അരീന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയുകയാണ്. ഇവിടെ പ്രവാചകരിൽ നിന്ന് അവർക്ക് ഒപ്പാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ് എനിക്ക് നിങ്ങൾക്ക് എത്തിക്കുന്നതാണെന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ധരിക്കുന്നത്. എന്താ നിങ്ങൾ കവറിന്റെ മുകളിൽ കെട്ടിടം ഉണ്ടാക്കരുതേ, മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കവറിന്റെ മുകളിൽ കെട്ടിടം ഉണ്ടാക്കരുതേ. നമ്മളത് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞായിട്ടു കെട്ടിക്കൊണ്ടിച്ച കവറുണ്ടെങ്കിൽ അത് ഇരിച്ചു കൊടുത്ത് നിരപ്പാക്കണം, ഒരു ചാണിൽ അപ്പുറം വേണ്ട പാടില്ല. ഇനി അതുപോലെ ശാന്തിമാവിന്റെ അവസ്ഥ നോക്കുന്നത് ശാന്തിമാവിന്റെ ബാലാവിനെ കവിയായിരുന്നു ചെയ്യും. അദ്ദേഹം കാലിസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ കവറടക്കി മറമാറുന്ന സ്ഥലത്ത് കുറെ കബറുകൾ കെട്ടിപ്പൊന്നിച്ചിട്ട് കണ്ടപ്പോൾ ശാന്തിമാർ ഇരിക്കുന്ന ആദിസ്ഥാനമാരുടെ നേതൃസ്ഥാനമാണ് ആളുകൾ ചോദിച്ചല്ലേ, നിങ്ങൾ വീട്ടിലെ ആളുകളല്ലേ, കബർ കെട്ടിപ്പൊന്നിക്കുന്ന ആളുകളല്ലേ, ഇത് കൊറിക്കാത്ത കാലത്തോളം നിങ്ങളുടെ കബറിസ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയില്ലാന്ന് അറിയാത്തവർക്കാണ് അവസാനം കെട്ടിപ്പൊന്നിച്ച കബറുകളൊക്കെ അത് ഇരിച്ചു കൊണ്ട് ഏർപ്പാക്കി കൊടുത്ത് ആ ശാന്തിമാറിന്റെ ആളുകളെ അവസ്ഥ വിചാരിക്കണം. ഒന്നാം കാലത്തെ കെട്ടിപ്പൊന്നിച്ചാൽ അവർ മനുഷ്യന്റെ കഴിഞ്ഞോളം വരണ്ടേ അത് കെട്ടിപ്പൊന്നിച്ചിട്ട് ചെയ്യാം. ശാന്തിമാവിന്റെ മധുരം പോകുന്നത് ശാന്തിമാവിന്റെ പതിവില് മധുരത്തിലെ സജീവിന്റെ പങ്കിടേണ്ടത് അറിയപ്പെടുന്ന ഇതിനും അത് നൈപ്പണ്യ വരുന്നു. അദ്ദേഹത്തിന്റെ 10-ാമത്തെ കുറിയില് പറയും അൽ മങ്കൂറിൽ മുഴത്തമാരെ സമ്മതിക്കുന്ന ഒരു ധർമ്മത്തിനായിട്ട് അക്ബറത്തിൽ മുഖപ്പെടാ പൈൻപടിയതിമ വരാമർപ്പതിയിലായാലും കുപൂരകരമായി വസ്തുവായിരിക്കും. ഇതിന്റെ പൈത്തറി അദ്ദേഹത്തിന്റെ 10-ാമത്തെ പറയും. അതിൽ മങ്കൂർ തീർത്ത് പറഞ്ഞതുപോലെ ശാന്തിമാമിന്റെ മതിലെ പ്രാമാണികമായ അഭിപ്രായം നവീമാവ് തീർത്ത് പറഞ്ഞതുപോലെ ഉറപ്പിച്ച് പറഞ്ഞതുപോലെ ശാന്തിമാമിന്റെ മതിലെ പ്രാമാണികമായ അഭിപ്രായം ധർമ്മത്തിനായിട്ട് മക്കള മുസ്ലിങ്ങളെ മറമാണെന്ന സ്ഥലത്തെ കവറിന്റെ മുകളിൽ കെട്ടിടം ഉണ്ടാക്കാൻ ഹറാമാണെന്ന് ശാന്തിമാമിന്റെ മതിൽ പറഞ്ഞു. പിന്നെയും അദ്ദേഹം പറയുന്നു കബറിന്റെ മുകളിൽ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമാ ഒഴിച്ചു നീക്കപ്പെടേണ്ടതാണ്. വരാമർമ്മീരായ കുപൂരിതരമായി വസ്തുവായി ഈ പൊളിച്ചു നീക്കുന്ന വിഷയത്തിൽ ഔലിയാക്കന്മാരുടെ കബറി എന്നോ പണ്ഡിതന്മാരുടെ കബറി എന്നോ താലീമയുടെ കബറി എന്നോ ഒരു വിവേചനം കാണിക്കേണ്ടതില്ല. ആരെ കബറായിരുന്നാലും ശരി കെട്ടിപ്പൊന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കപ്പെടേണ്ടതാണ്. എന്തിനാണ് നമ്മൾ കെട്ടിപ്പൊന്നിക്കുന്നത്? കബർ ബഹുമാനിക്കാനല്ലേ? ഒരു വലിയ കബറ് ആ അയാൾ കബർ കെട്ടിപ്പൊന്നിച്ച് ബഹുമാനിച്ചാൽ ആ വലി നമ്മൾ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലോ നമ്മുടെ കാര്യം ശുപാർശ ചെയ്യും ശുപാർശ ചെയ്യും എന്ന് ശരിയാക്കി തരുന്നതിന് ഈ ബാമുഖ്യങ്ങളെ ജാറം മൂടും. ഒരു തുണി കൊണ്ടാണ് ജാറം മൂടുന്നുണ്ടല്ലോ, എന്തിനാത്തത്? ആ കവർന്ന് കിടക്കുന്ന ആൾ അവർക്ക് മറക്കാനോ അതല്ലെങ്കിൽ അയാൾക്ക് തലക്കാതിക്കാനോ അതല്ലെങ്കിൽ അയാൾ കൊതുകടിക്കാതിരിക്കാനോ അല്ലല്ലോ, മറിഞ്ഞ് ബഹുമാനിക്കാം. ഇത് മക്കൾക്കൊക്കെ പോയി ആദ്യം പച്ച തുണി കൊണ്ട് കവറമായിരുന്നു പോയിരിക്കും, അതിന് മുകളിൽ ആ ഇല്ലം ആണെന്നുള്ള കരുതൽ തോന്നിയത് എനിക്ക്
കൊടി വെക്കുന്നു, തെട്ടി വെക്കുന്നു, കാണുന്ന ആ കൊടി പിടിച്ച് ചിന്തിക്കുന്നു, ഇതൊക്കെ ഹറാമായ കാര്യമാണ് എന്ന് ഇവരെ അത് കൈക്കൊള്ളി അദ്ദേഹത്തിലേക്ക് അപ്പുറമാണ് എന്ന കിതാബിനോട് വ്യക്തമാക്കി പറയും. എന്തിനാണ് പറയുന്നു? പിന്നെ അവിടെ ഈ അവലിയാക്കന്മാരെ അവർ ബഹുമാനിക്കാൻ വേണ്ടി ചെന്ന പറഞ്ഞു, അവിടെ വെച്ച് ചെയ്യാൻ ആരാഗ്രഹമൊന്നുമില്ല. ഞാൻ ഇതോടൊപ്പം ചെറിയ തുമ്പോൾ നാളെ കപ്പു എന്നാണ് കപ്പുറുകാരി നമ്മുടെ കൈത്തടി പറഞ്ഞു. എല്ലാവരും ചന്തകളും ഹറാമാണ്. ഡ്രസ് അഴിഞ്ഞ് വാങ്ങുന്ന എല്ലാവരും ചന്തകളും ഹറാമാകുന്നു. ഈ ഹറാമായ ചന്തവരെ നീ തന്നെ അവിടെ പോകുന്നത്? ഇങ്ങനെ ഈ കണ്ടുപിടിക്കുന്നു, അവരെ വെച്ച് കഠിന പഠിക്കുന്നു, അവരെ തോളങ്ങൾ നോക്കുന്നൊക്കെ ഈ കബർ ബഹുമാനിച്ചാൽ ഈ കബറിലുള്ള ആളുകളെ ഇവരെ ആരും നോക്കാം അവനവർ സുഖാന്ത ചെയ്യും. ഈ വിശ്വാസത്തോട് കൂടിയത് ഈ വിശ്വാസം ഇമ്പാരാളുകൾ തുല്യം തന്നെയാണ് എന്ന് ഭഗവതിയെ സാധി പറയുന്നു. അരേ സാധി, ഈ വിശ്വാസത്തോട് കൂടി വലിയോ യാതൊന്നുമായി മാറ്റങ്ങൾ പ്രതിപ്പെടുത്താം. വലിയോ മക്കത്തെ മുഷിക്കുകയുടെ ബിംബാരാളയ്ക്ക് തുല്യം തന്നെയാണ് ഇസ്ലാമിന്റെ തീരുമേൽ കലത്തി ഒരുപാട് ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. ഇതാണ് ഇതിന്റെ മുകളിലല്ലാതെ ഔലിയാക്കന്മാരുടെ കബറ് ബഹുമാനിച്ചുകൊണ്ട് അനേറ്റാതി ഈ വിശ്വാസത്തോടു കൂടി എന്താ വിശ്വാസം? അന്നവും ഇന്നവോ കുബോറവും വൈനവും എപ്പോഴും എന്താ ഈ ഔലിയാക്കന്മാരെ കബർ ബഹുമാനിച്ചാൽ ഈ കബറിൽ കിടക്കുന്ന ഔലിയാക്കന്മാര് ഇവരുടെ കാര്യം അവതാമനോട് ശുഭാം ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി കബറിനെ ബഹുമാനിക്കുന്നത് ബിംബാരാളിക്ക് തുല്യം തന്നെയാണ്. അപ്പൊ ഞമ്മളെന്താ പറയുക, നിങ്ങള് ഞമ്മളെ ഇമാനിയുടെ പറഞ്ഞു കഴിവുമാരിയുമായ മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞെടുത്തുന്നാൽ മതി. ഇതിനും അതൊരു ഹൈക്കറി അദ്ദേഹത്തിന്റെ അത് എവരാമത്തെ ഭഗവാനത്തെ ഇസ്ലാമാണ് കിതാബ് പറഞ്ഞു കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. വമില്ലാരിക്ക അയ്യജായ വൈഭവമായി ഒന്നാം കിതാബ് എത്രയും വയസ്സവർക്കൊരു വയസ്സലവും കാലോയിജുമാൻ വമില്ലാരിക്ക കാമറായി പോകുന്ന കാര്യത്തിൽ പറഞ്ഞതാണ് അള്ളാഹുവിന്റെയും അരുമയുടെയും അടക്കത്തിന് അടയാളന്മാരെ ഉണ്ടാക്കി വെക്കാം. എന്നാൽ എല്ലാവരും ഈ അടയാളന്മാരെ പ്രാർത്ഥിക്കുക. വയസ്സവർക്കരുമായും ഈ അടയാളന്മാരിൽ പലമേൽപ്പിക്കുക. വയസ്സരവും ഈ അടയാളന്മാരോട് ചോദിക്കുക. ഇത്യാദി കാര്യങ്ങൾ നാമറായി പോകുന്ന കാലത്തിൽപ്പെട്ടതാണ് എന്ന് ആലോചിക്കുമാൻ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് ഞങ്ങൾ അപ്പൊ അറന്മാരുടെ അർത്ഥം പറഞ്ഞു. ഞാൻ ഭാഗ്യം വിജാറ്റനാ പുതു വിജാറ്റനാത്തായി ഞങ്ങൾ ഭർത്താവിന് മുമ്പിൽ തയ്യത്തിനോട് പറയുന്നുണ്ടല്ലോ. വിജാറ്റനാ പുതു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. വൈജാറ്റനത്തായി, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. ഞങ്ങൾ ഭക്തനോട് പറയാം. വിജാറ്റനാകുന്നു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയില്ല. പിന്നെ നമ്മളിവിടെ പറയിപ്പിച്ചു വിവാഹത്തിന്റെ കൂടുതൽപ്പെട്ടതാണ് എത്തിയാൾക്ക് സഹായം തേടുക എന്നുള്ളതും കൂടിയില്ല. വിജാഗനാകുന്നു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. വൈജാഗനത്താവി, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. പറഞ്ഞവരങ്ങൾ പറയുന്ന ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. എത്തറി ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് നമസ്കരിക്കുമ്പോൾ പറയാം. നിശ്ചയിച്ചു കഴിഞ്ഞിട്ടോ ഒരു ചാർട്ട് കൊപ്പരിയായിട്ട് വോട്ട് പറയുന്നത് വെച്ചാൽ 10-15 ബസ്സിന്റെ മുകളിൽ കാണുന്ന ഫോട്ടോട് പറയും നല്ല കാര്യത്തിൽ ചെയ്യും. ബസ്സിന്റെ മുകളിൽ കാലുകളില്ലേ ഷാപ്പറാകട്ടെ
ഒരുപാട് കിതാബുണ്ട്, മുസ്ലിമുണ്ട്, ഒരുപാട് കിതാബാണ് ആ കൂട്ടത്തിൽ
പാളിച്ചറിവില്ല. നാളത്തെ ഹരീസിലൂടെ ആചാര്യം അതെ ഈ നാൽപ്പത്തി ഏഴാമത്തെ പേജില് നബിയുമാണ് ഈ ഹരീസ് നബിന്റെ ഈ ഹരീസാണ് ആദ്യം കൊടുത്തത്. ഹരീസ് എങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ കുന്തു ഖൽബൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകാം. ഇബ്നു അബ്ബാസ് ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ ഇബ്നു അബ്ബാസിനോട് നബി പറഞ്ഞു, ഞാൻ ഒരാൾ ഖുർആനിന്റെ ജനിമാത്തിൽ എപ്പോഴില്ലാതെ യാത്രയില്ല, എപ്പോഴില്ലാതെ തെരുവ് കൂട്ടിയാണ്. ഞാൻ നിനക്ക് ചില മാസിക ചില വചനങ്ങൾ പഠിപ്പിക്കണം. ഒന്ന്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്നാൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സൂക്ഷിക്കും. എന്ന് മാത്രമല്ല, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ നീ ചുരുങ്ങിയ സമയത്ത് അള്ളാഹുവിന്റെ സഹായം നിലനിൽക്കണം. എന്നിട്ട് പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ വല്ല കാര്യവും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. നിങ്ങൾ സഹായം കഴിയുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. പിന്നീട് ഇപ്പൊ നെരുക്കളെ പറഞ്ഞു കൊടുക്കുന്നു, വളരം ഇതിനാത്താതെ നിങ്ങൾ മനസ്സിലാക്കണം. അന്നയുമ്മത്തിൽ ഇല്ലാത്തറിയില്ല. ഈ ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുന്ന തീരുമാനിച്ചു. ആ ഉപകാരം നിങ്ങൾക്ക് കിട്ടണം അത് തീരുമാനിച്ചിട്ടില്ലോ. ഈ ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചാലും ആ ഉപകാരം നിങ്ങൾക്ക് ചെയ്തു സാധ്യമല്ല. ഇതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ആളുകളും വിചാരിച്ച് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കണം. അവർ വിചാരിച്ചിട്ടില്ല ഉപകാരം നിങ്ങൾക്ക് എത്താൻ പോകുന്നില്ല. ഈ ഹദീസ് 48-ാമത്തെ പേജിൽ ചെറുചാർത്തയിൽ നിന്ന കിതാബ് 48-ാമത്തെ പേജിൽ നാവീയമാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് വ്യാഖ്യാനം എഴുതണം. ഇതാ സഹായത്തെ പത്തലില്ല, വൈദസ്ഥാനെന്ന് പറയുന്നില്ല. നിങ്ങൾ മറ്റത് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം എന്ന ഹദീസിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുക്കുന്നു. ഇക്കാലത്ത് ഈ ഹദീസ് സൂചിപ്പിക്കുന്നു, ഉമ്മൻചാണത്തിൽ
കുറച്ച് ആൾക്കാരുടെ വാലിപ്പിടിച്ചിട്ട് പോയി വേദനയും പഠിച്ചോനെ. അതുകൊണ്ട് ഇവരെ നശിപ്പിക്കുകയാണ്. ഊഹമാണ്.
വെള്ളപ്പൊക്കം വന്ന് ചപ്പല് മോഹിനിയും മോഹിനിന്റെ കൂടെ വിശ്വസിക്കുന്ന ആളുകൾക്കായിരുന്നു. ഒന്നും അങ്ങനെ കേറിയിട്ടില്ല, ഭാര്യ അപ്പന്റെ കാര്യത്തില്ല. വെള്ളനെ പൊങ്കിയ സമരപ്പെട്ട് മകനെ കൂടെ അപ്പുറത്ത് നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മോഹനജി അലൈഹിസ്സലാം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നാമത് മകനെ ഞങ്ങൾ ഉറക്കെ അറിയിക്കാം, എന്നിട്ട് ഈ വള്ളപ്പൊക്കത്തിൽ നിന്ന് എന്റെ ആരുമില്ല, ഈ കപ്പലിന്റെ കാര്യവരെന്താണ്, അതുകൊണ്ട് പൊന്നാര മകൻ എനിക്ക് അറിയിക്കോന്നറിയും. മോഹനി മകൻ എന്താ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കപ്പലൊന്നും വേണ്ട, വലിയ വള്ളം വന്നാല് ആ വലിയ മകന്റെ പോലെ ഞാൻ കേരളം രക്ഷപ്പെടുന്നതാണ്. ഇത് സംസാരിച്ചു കൊണ്ടിരിക്കെ മകൻ അങ്ങ് മുന്നിൽ അങ്ങ് നിർത്തിക്കുന്നത് ഒരു തരമാല വള്ളപ്പൊക്കത്തെ അവസാനിക്കും. അവസാനിച്ച് സന്ദർഭത്തിൽ മോഹനി അറിയിക്കലാം അള്ളാഹുവിന്റെ നേർക്ക് കൈ അർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എന്താ കൈ അത്? 1950 കൊല്ലം അള്ളാഹുവിന്റെ ദീൻ പ്രബോധന ചെയ്ത് തഴക്കുള്ള കൈ, ആ കൈകത് കത്തി. 1950 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് മാത്രമേ എനിക്ക് കണ്ണ് നിരോധിച്ച സ്ഥാനമ കണ്ണു കത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇന്ന വിനീ ഇന്ന് വയലൊക്കെ നാട്ട് പഠിച്ചവനെ, എന്റെ മകൻ എന്റെ ആവരുകാരിൽ പെട്ടവനാൾ പഠിച്ചവനെ, എന്റെ ആവരുകാരെ രക്ഷിക്കാമെന്ന് നീ എനിക്ക് വാഴ്ചവനുണ്ട് പഠിച്ചവനെ, അതുകൊണ്ട് എന്റെ മകൻ നീ രക്ഷിക്കാനേ പഠിച്ചവനെ, എന്റെ മകൻ സ്വർഗത്തിലാക്കാനേ പഠിച്ചവനെ എന്ന് മഹാനായ ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചു. പഠിച്ചവന്റെ മറുപടി, നിനക്കറിയാത്ത കാലത്തെ സംബന്ധിച്ച് താനെ ജോലി ചോദിച്ചു പോകരുത്. ഈയിലേക്ക് വിവരം കെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ പരിധിയിൽ ഞാൻ താങ്കൾ ശക്തിയായി സാക്ഷി നൽകുന്നു. അർത്ഥന്റെ മറുപടി സ്വന്തം മകനെ പറ്റി ഇതാക്കാൻ കഴിയില്ല. എല്ലാ മോചനം ബഹുമാനപ്പെട്ട അത്രമുള്ള കാലത്ത് റസൂലും വാങ്ങിക്കുന്നു വാങ്ങുക. നബിന്റെ അത്ര ലേഖനായ മനുഷ്യ ദുര്യാവുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മൂത്താക്കിയിലുള്ള ബന്ധങ്ങൾ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, ജനിച്ച് തിരിച്ചടക്കുന്ന കാലത്ത് ഒഴിവ് വരുന്നു. അബ്ദുൽമുത്തലിബ് ഉസ്മാമ വളർത്തി അദ്ദേഹവും മരണപ്പെട്ടു. പിന്നെ അവസാനം നബി സമാജിനെ വളർത്തിക്കൊണ്ടു വന്ന അബ്ദുൽ അബൂബാലിബ് മൂന്നാമന എങ്ങനെയൊക്കെ അദ്ദേഹം നോക്കിയെന്നറിയാം. ശത്രുക്കളെ എവിടെ നബിയെ മർദ്ദിക്കാൻ വരുന്നുണ്ടോ അവിടെയൊക്കെ താനും താനും വായിക്കുന്നുണ്ട്. പിതാവിന്റെയും മാതാവിന്റെയും സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നബി അത് സംരക്ഷിക്കുന്നു. നനച്ച് വെച്ചാൽ ഉറുപ്പടിക്കും, ശരീരം വെച്ചാൽ പേകടിക്കും. ഈ നിലയ്ക്ക് സ്നേഹത്തോട് കൂടി എതിരാണ് തോറ്റിയ ആളാണ് അബൂബാലിബ്. പക്ഷേ നബി ഇതിനെ തോറ്റിരുന്നില്ല. അങ്ങനെ അബൂബാലിബ് മരിക്കാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് ലായിലാ എന്നുള്ള ഒന്ന് പറഞ്ഞു കണ്ടെത്തി. ഇത് പറഞ്ഞപ്പോൾ അബൂബാലിബിന് അപ്പുറത്ത് അബൂജാലിന്റെ ഈബാ തുടങ്ങിയ മുസ്ലിക്കീ നേതാക്കന്മാരുണ്ട്. അവര് പറയണേ, ഇതാ ഉറൈക്കി നേതാവേ, ഉറൈക്കി തറവാട്ടിലെ കാരണവരെ, നിങ്ങൾ ഇതുവരെയും മുഹമ്മദിനെ വിശ്വസിച്ചിട്ടില്ല. ഈ അവസാന സമയത്ത് വിശ്വസിക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ ഭയങ്ങളും കൂടി ആണെങ്കിൽ അതിന്റെ നാണക്കേട് ചെയ്യാവുന്നവർ വരെ ഉറൈക്കി തറവാട്ടിന് പോകുകയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തോന്നുന്നു. അല്ല അബൂബാലിബ് രണ്ടു ജനങ്ങൾ നഷ്ടം ചെയ്തിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, വലത്തൊരു അനുവിട്ടു അന്നദീന മുഹമ്മദ്, നിങ്ങളുടെ ഈ അറിയാണിയിൽ പരിഗത്തി ഈന, എനിക്കറിയാം മുഹമ്മദെ നീ കൊണ്ടുവന്ന ദീന, ഈ ലോകത്തുള്ള തറ മതങ്ങളെക്കാളും ഉത്തമമായ മതമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കണ്ണടച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ എന്നെ അധിക്ഷേപിച്ച് പറയും, ആ ഒരു ഭയമില്ലായിരുന്നുവെങ്കിൽ പൊന്നാര മകനെ നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ മില്ലത്തി അബ്ദുൽ മുത്തലിബ് ഏതൊരു മതം സ്വീകരിച്ചുകൊണ്ട് മരിച്ചിരിക്കുന്നുവോ ആ മതം അവരെ അവലംബിച്ചുകൊണ്ട് ഞാനിതാ മരിക്കുന്നു. കരഞ്ഞുകൊണ്ട് മറച്ചോട് പറഞ്ഞു, പഠിച്ചോനെ എന്റെ മുത്തമ്മ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാം, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് നീ സ്വർഗത്തിലാക്കണമേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഹിദായത്തിൽ ആക്കുവാനുള്ള അധികാരം നിങ്ങൾക്കില്ല. പക്ഷെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹ് ഹിദായത്തിലാക്കുന്നു എന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കുവാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഇതാണ് നവീമാവ് പറഞ്ഞത്, ഹിദായത്തിലാക്കുക. ഇനിയാവരും ആ കുറ്റമുണ്ടാകുന്ന രഹസ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുക. ഇത് സാധാരണ കാവം ചെയ്യുന്നില്ല, മനുഷ്യന്മാരെ കയ്യാ
കഴിക്കാമോ, പുറത്തിനോട് ഏത് കഴിക്കാമോ? ഇപ്പൊ നമ്മള് സാധാരണ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ നോക്കി, മനുഷ്യന്മാർ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണോ മരിച്ചു പോയ ആൾക്കാരുടെ ചോദിക്കുന്നത്? നമ്മള് ഒപ്പത്തിന്റെ മുകളിൽ രാജ്യം തിരിച്ചു പറഞ്ഞു, അതല്ലെങ്കിൽ ആ ബാഗിൽ എടുത്തുള്ള സഹായം തേടിയിട്ട് സാധാരണ മനുഷ്യന്റെ കൈകാര്യം നടത്തുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണോ മരിച്ചുപോയ മഹാന്മാരെ നമ്മൾ ചോദിക്കുന്നത്? ഈ കാര്യമല്ലോ മരിച്ചുപോയ മഹാത്മാരെ നമ്മൾ ചോദിക്കുന്നത്? മരിച്ചോ സാധാരണക്ക് മനുഷ്യന്റെ കൈകാര്യം നടക്കാത്ത കാര്യം ഉദാഹരണത്തിന് നോക്കി നമ്മൾ നോക്കുന്നു. ഒരു വലിയ വളവൂരാക്കും ബ്രേക്കാണ് പറ്റി ആന വീണ് പോകാന് ഡ്രൈവറെ ആ പത്തും വെച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ ഡ്രൈവർക്ക് പത്തു പറ്റും. സാധാരണ മനുഷ്യൻ എത്ര അളവില്ല കാരണം പൊയ്ക്കൊടുക്കും. ഭയങ്കര സ്പീഡിൽ പോലെ അടുത്തോടെ വളർന്നതാണ് ഡ്രൈവറോട് പറഞ്ഞിട്ട് ഞാനൊരു കാര്യമില്ല ഈ ബസ്സിന് വേറെ പറയുന്നത് പിടിച്ചു നോക്കിയാണല്ലോ പിടിച്ചു നിർത്താൻ കാര്യമല്ല. സാധാരണ മനുഷ്യന്റെ കൈകളോട് അക്രമിച്ചു കഴിഞ്ഞു പിന്നെ അറിയുമ്പോൾ അവർക്ക് പഴത്തോണിയെ രക്ഷിക്കണേ പഴത്തോണിനെ രക്ഷിക്കാൻ നമുക്ക് അറിയാം. ഭക്തോൺ രക്ഷിക്കാൻ വിചാരിച്ച ഏത് നിലക്കോളം രക്ഷിക്കാം? പെട്ടെന്ന് കടലെ അകം നിൽക്കുന്നില്ല. ഇതേ സമയത്തിൽ തന്നെ മക്കളെ കാക്കണേ മരിഞ്ഞെ കാക്കണേ വലിയങ്ങളെ കാക്കണേ എന്താ അമ്പത്തനാട് ചെയ്യാം? വലിയങ്ങളെ കാക്കണേ വലിയങ്ങളെ പറഞ്ഞ് വലിയങ്ങളെ പ്രാർത്ഥിക്കാം. പഠിച്ചോട് ചെയ്തല്ലോ സാധാരണ കാത്തിനപ്പുറം അതേപോലെ കാര്യം അമ്പത്തനാട് അതെ മരിയേത് അല്ലെങ്കിൽ വലിയങ്ങളെ സാധാരണ മനുഷ്യന്റെ കയ്യായിട്ട് നടക്കാത്ത കാര്യമാണ് ചോദിക്കുന്നവരെ ഇതിന് അവധിയുമാവ് പറയുന്നോ തങ്ങൾക്കോ ഇപ്പൊ ഒത്തിരി ചോദിക്കാവോ? ഇതേപ്പോ ഞങ്ങളും പറയുന്നുള്ളൂ അതാണ് വയ്യാതെ അത്തീ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും പഠിച്ചോനെ ഒന്ന് കണ്ണൂട്ടി തരാനും ഒന്ന് പേരെടി തരാനും ഒന്ന് ആ കത്താരം കിട്ടാനും അങ്ങോട്ടെ അങ്ങ് പറയുക അന്നോട് മാത്രമേ പറയുന്ന അല്ല ഇതിനെപ്പോലെ കൈ വന്നാൽ ഇത് മുന്നോട്ടിനെ അറിയാണ് വലിയ അപ്പാരും വ്യക്തിയാരിയാ വ്യക്തിയാരിയായിരുന്ന കഴിവുള്ള മനുഷ്യനുണ്ട്. ഒരു ഭാഗത്ത് പാലോടുണ്ട് ഒരു ഭാഗത്ത് കള്ളുപടുണ്ട്. ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാനുള്ള വ്യക്തിയാരിയായ കഴിവ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. കള്ളു വേണമെങ്കിൽ കള്ള് തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ പാല് വേണമെങ്കിൽ പാല് തിരഞ്ഞെടുക്കാം. ഇത് രണ്ടിലൊന്ന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കഴിവ് സക്രതി അവർക്ക് ഇത് സുന്നതമായിട്ടുള്ള അംഗീകാരം. ബാബും ആരോഗ്യത്തിൽ കുബറ എന്ന പേരിൽ പത്ത് കിതാബ് ചെറിയ കിതാബുണ്ടല്ലോ അതിലും ഇല്ല പഞ്ചിനി കുബത്ത് നിർത്തിയായിരിക്കാം. നിന്നോട് ചോദിക്കപ്പെട്ടാൽ മനുഷ്യന് കഴിവുണ്ടു നിർത്തിയായി കഴിവുണ്ടോ ചോദിച്ചാൽ ഒരു നാം അതേ എന്ന് പറയണം. അങ്ങനെ എത്തിയാലിയായ കഴിവുണ്ടായതുകൊണ്ടാണ് അയാൾ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നത് നന്മ ചെയ്താൽ കൂലി നൽകുന്നത്. ഇപ്പം നമുക്കൊരു കഴിവും ഇല്ല ഒരു കഴിവും നമുക്കില്ല എങ്കിൽ ഒരാൾ നിസ്കരിക്കുന്നില്ല ഉണ്ടാവും നിസ്കരിക്കാത്ത നിസ്കരിക്കാതെ കഴിവുണ്ടാവാന്ന് വിചാരണ പോലെ ഇവിടെ എന്നെ നിസ്കരിക്കൂല ഒന്നും നോക്കൂല ഒന്നും ചെയ്യൂല എന്താക്കി ചെയ്യാൻ നിസ്കരിക്കുന്ന കഴിവ് പറഞ്ഞില്ല ഉടനെ എന്ന് പറഞ്ഞാൽ പോലെ അല്ല അത് ചെയ്യാനുള്ള കഴിവാണ് ഈ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളുടെ മേലെ നീ അടിച്ചേൽപ്പിക്കല്ല ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ ഞാൻ വലിയ പിള്ളേർ അർത്ഥമില്ല അതിനാലുള്ള പറയുന്നു മനുഷ്യന്റെ കഴിവിൽ പെട്ടതല്ലാതെ മനുഷ്യനോടൊന്നും അവതരിപ്പിക്കുന്നില്ല. ഈ നിലയ്ക്ക് ഗുരുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ വേറെ കുട്ടികളെ ഓരോന്നിനും അതിന്റേതായ പ്രകൃതിയാവുന്ന കഴിവത് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇബ്രാഹിമിന്റെ അറിയില്ലാത്തവരാണ് നമ്മളുടെ കഴിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് തീയത്തെ സമർപ്പത്തിൽ അള്ളാ തീയോട് പറഞ്ഞത് ഉല്ല ഞാൻ ആരും കൂലി പറഞ്ഞ ഉല്ല നമ്മൾ പറഞ്ഞോ എന്ന് പറയാം. ഇബ്രാഹിമിന്റെ തീരത്തെ അള്ളാ തീയോട് പറഞ്ഞോ ഞാൻ ആരും കൂലി പറഞ്ഞാമെന്നായിബ്രാഹിം ഇബ്രാഹിമിക്ക് ഇനി തണുപ്പ് കെട്ടിക്കാൻ ഈക്ക് കഴിക്കാനുള്ള കഴിവ് അപ്പോഴേക്കപ്പളെ കൊടുത്തതാണ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ വെച്ചാൽ മതി തണുത്താന്ന് പറയുന്ന ആവശ്യമില്ലല്ലോ. അപ്പൊ ഓരോന്നിന്റെ പ്രകൃതിയാണ് കഴിവുണ്ട്. ഇവിടെ നവീമാവ് പറയുന്നത് സാധാരണ നിലയ്ക്ക് മനുഷ്യന്റെ കൈയായിട്ട് അവർ നടത്തുന്ന കാര്യമുണ്ട്. ഇത് മനുഷ്യനോട് പറയാം. സാധാരണ നിലയ്ക്ക് മനുഷ്യന്റെ കൈയായിട്ട് അവ നടത്താത്ത ഇത് മനുഷ്യനോട് പറയാൻ പറഞ്ഞ സ്ഥാനത്തിനോട് ചോദിക്കാവോ? അതാണ് വൈകാരികനത്താവീൻ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തുടങ്ങുമോ എന്ന് പറഞ്ഞില്ല. ഈ വേറെ കുട്ടികളെ ഈ ആയത്തിന്റെ സംഗ്രഹം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട പകോത്തിനു റാസിയെ പറയുന്നു. അവർക്ക് നക്ഷിമജമാനത്തിലെ ഒന്നാമത്തെ പണ്ഡിതനായ റാസിയുമാണ് പറയാൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സഹായം വേണ്ടുന്ന കാര്യത്തിൽ പഠിച്ചവരെ നിന്ന അല്ലാതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പറയുന്നത് ഞങ്ങൾ ജിബ്രീലിനോട് സഹായം തേടൂല, നീ കായലിനോ ഞങ്ങൾ സഹായം തേടൂല, നിന്ന മാത്രമാകുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഠിച്ചവരെ ഞങ്ങൾ സഹായിച്ചു കാര്യത്തിൽ പഠിച്ചവനെ നിന്ന മാത്രമാകുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിന്നോട് മാത്രം സഹായം തേടുക എന്ന കാര്യത്തിൽ പഠിച്ചവരെ ഞങ്ങൾ പിൻപറ്റുന്നത് ഇബ്രാഹിം നബിയുടെ പഠനമാണ്. നിന്നോട് മാത്രം സഹായം തേടുകയല്ലോ, അതിന് ഞങ്ങൾ പിൻപറ്റുന്നത് പഠിച്ചവരെ ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. എന്താ ഇബ്രാഹിം നബിയുടെ മാതൃക? ഇന്ന ഒരു അമ്മ കയ്യതരപ്പുറമായി ഇബ്രാഹിമിന്റെ നമ്പൂതിരാക്കളെ പറ്റി കയ്യക്കാരെ പറ്റി ഇങ്ങനെ കുറച്ചറിയാം. നമ്പൂതിരാക്കാന്റെ ഇബ്രാഹിമിന്റെ അവസ്ഥകൾ നോക്കണം. രാജാവ് നാട്ടിലെ ഭരണാധികാരി വീടിന്റെ പിതാവ് നാട്ടുകാരെ മുഴുവൻ ഇബ്രാഹിമിന്റെ അറിയത്തിലാക്കുന്നത് ആ നാട്ടുകാരുടെ തെറ്റായ വിശ്വാസത്തെ ചോദ്യം ചെയ്ത കാരണത്താൽ ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ കഴിക്കാൻ വേണ്ടി രാജാവ് വിളിച്ചു. അങ്ങനെ വലിയ ജീക്കൊണ്ടാണ് ജീ കത്തിച്ച് നോക്കിയപ്പോ ആ ജീവിതത്തിന് ചൂട് കത്തിരിയായ നോക്കിയപ്പോ ഇബ്രാഹിമിന്റെ കാലത്തിന്റെ സർണ്ണം ജീവിതത്തിൽ അതിനെടുത്തിട്ട് സർണ്ണം പോണാക്കൂര് പോകാൻ അവസാനം അവരെന്ത് തീരുമാനിച്ചു ഇബ്രാഹിമിനെ ജീവിതത്തിൽ വലിച്ചെറിയാൻ വേണ്ടി സഹായം തന്നെയാണ് വിളിച്ചത്. എന്നിട്ട് ഇബ്രാഹിമിനെ അറിയിച്ചാൽ ആളുടെ കയ്യും കാലം കെട്ടി ജീരക്ക് വലിച്ചറിയാൻ ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അരച്ചു കിട്ടുന്നു എന്നിട്ട് ചോദിക്കാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി നിങ്ങൾക്ക് വല്ല താഴവും ആവശ്യമുണ്ടോ? ഇബ്രാഹിം നബിയുടെ മറുപടി അമ്മാ ഇരയിച്ച വരാ നിങ്ങൾക്ക് താഴം ജോലി ജിബ്രീലെ ഇങ്ങോട്ട് എന്നെ രക്ഷിതാവ് മതി ഈ നാടകൻ ആരും പിൻപറ്റുന്നു നമ്മൾ മനസ്സിൽ വിചാരിക്കണമെന്ന് ആദ്യമാവ് പറയാം. പക്ഷെ അതിന് മുദ്രാക്കനം പോയി കാരണം ഇപ്പോഴത്തെ തരം മുദ്രാക്കന്മാർ ഈ തൗഹീദ് പഠിപ്പിക്കുന്ന ഔദാമിനോട് മാത്രം സഹായം തേടണമെന്ന് പഠിപ്പിക്കുന്ന വിദ്യാസനാകുന്ന വൈദ്യാസന പോയി തന്നെ മുസ്ലിങ്ങളെ മറ്റു വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒഴിവാക്കിയിരിക്കുന്നു. ജാഗ്രാബുദു ഞങ്ങൾ നിന്ന് ആരാധിക്കുന്നു തന്നെ പറഞ്ഞത് ഒറ്റക്കല്ലോ മുമ്പ് മരിച്ചു പോയ ആൾമാരായ അമ്പിയാക്കന്മാര് ഗോളാക്കന്മാര് സാഹചര്യങ്ങൾ തുടങ്ങിയത് നമ്മൾ ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നു. ഓരോ വിഭാഗത്തിന്റെ വർഷത്തോട് വർഷം എന്റെ ഈ ഭാഗത്തു ഇങ്ങനെ സ്വീകരിക്കണേ അവിടുന്ന് ആരോഗ്യയിലെ വൈദ്യാഗ്രഹത്തെയും ഞങ്ങൾ മാത്രമല്ല മുമ്പ് കഴിഞ്ഞു പോയ രാമന്മാരായ ആളുകളെ എല്ലാവരും കൂടി കുറിച്ച് വർഷം ഞങ്ങളോട് ആലോചിക്കുന്നു. അതുകൊണ്ട് ഓരോരാരും കൂടി ജോലിന്റെ ജോലി കൂടി കൂട്ടിന്റെ വർഷം വെച്ചിട്ട് സഹായിക്കണേ. ഈ തൗഹീദ് പഠിപ്പിക്കുന്ന അള്ളാഹുവിനോട് മാത്രം സഹായം കാണുമെന്ന് പഠിപ്പിക്കുന്ന വൈദ്യാഗ്രഹത്തെയും ജാഗ്രാബുദ് വൈദ്യാഗ്രഹത്തെയും തന്നെ ചെയ്യുന്നു. മുസ്ലിങ്ങളെ തെറ്റായ വിശ്വാസത്തിലേക്ക് വലിച്ചരച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വിരോധമാണ് മുഖ്യാഭ്യൂരി നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്, ക്ലേശങ്ങളുണ്ട്. പടത്തോനെ സഹായിക്കുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കാൻ അവനെ പോയി. അമ്മ മതിയായവരല്ലേ ആ ആയത്തിന്റെ ഇരിക്കാവുന്നവരെയും മുഖവർത്തിനോ ഭരമേൽപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കല്ലേ. നമ്മൾ സഹായിക്കാൻ അമ്മ പോലെ ഇവിടെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടായി സഹിക്കാത്തുണ്ടോ? നമ്മൾ സഹായിക്കാൻ അമ്മ പോലെ അമ്മ മതിയായവനല്ലേ. ഏത് സന്ദർഭത്തിന് അള്ളാഹു നിൽക്കാനും ഒന്ന് കേൾക്കൂലേ? ഏത് ബാല്യകാലം എടുത്താലും ഒന്ന് കേൾക്കൂലേ? ഇവിടെ ആർക്കെങ്കിലും എത്രയുണ്ടോ? ഞാൻ ഒന്നും കൂടി ചോദിക്കില്ല, സാധാരണക്കാരായ നമ്മളെന്താ ചെയ്യുന്നില്ല ചോദിക്കാം. നിങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്നുള്ളതിന് ആർക്കും എതിരായില്ല. എല്ലാം പലത്തോട് കേൾക്കുന്നവരാണ്, ഉത്തരവിരിക്കുന്നവരാണ്, സഹായിക്കാൻ കഴിവുള്ളവരാണ്. ഏത് സന്ദർഭത്തിൽ ഏത് ഭാഷക്കാർ എന്താവശ്യം പറഞ്ഞാലും നമ്മൾ സഹായിക്കാൻ അംഗീകരിക്കണം. കാരണം ബാബുവാണ് ആർക്കും ഇവിടെ എതിരായോ? ആർക്കും എതിരായ എല്ലാവരും സമ്മതിക്കുന്നു. ഈ ഭാഗത്ത് അള്ളാഹു അല്ലാതെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോ പ്രാർത്ഥിക്കാനോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഇബാദത്താകുന്നു എന്ന് അർത്ഥത്തിൽ പൂർവ്വമായി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവല്ലാത്ത വേറെ ആരോ പ്രാർത്ഥിക്കാനും അത് അവർക്കുള്ള ഇബാദത്താണ്. ആ ഇവ അള്ളാഹുവിന്റെ കേന്ദ്ര ഇബാദത്തിൽ വരെ ചെയ്താൽ ഇസ്ലാമിനെ പുറത്തുപോയിപ്പോഴും അങ്ങേയറ്റം മാരകമായ ഓർക്കാത്ത കുറ്റമായി പോകുമെന്ന് അവർക്കും വല്യമായിട്ട് ബാധിക്കുന്നു. ഇബാദത്തിലൂടെ മൊയ്തീന്റെ കാക്കരയോ വസീങ്ങളെ കാക്കര എന്തെങ്കിലും മരിച്ചു പോലെ പ്രാർത്ഥിക്കുന്നതാണ് മുജൂബാണെന്നോ? സർവാണെന്ന് വേണല്ലോ. വാതല്ല. മൊയ്തീന്റെ കാക്കരയോ വസീങ്ങളെ കാക്കര എന്തെങ്കിലും മരിച്ചു പോയ മഹാത്മാക്കോട് പ്രാർത്ഥിക്കരുത്. സർവാണെന്ന് വേണല്ലോ. മുജൂബാണെന്ന് വേണല്ലോ. ഇല്ല. ഉന്നത്താണെന്ന് വേണല്ലോ. ഇല്ല. വട്ടപ്പുറത്തുനിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചോദിച്ചു. ഒരാൾ പറഞ്ഞവരെ സഹായിക്കുന്നതെന്ന് പറയുന്നു, മൈദിന്റെ സഹായിക്കുന്നതെന്ന് പറയുന്നു. ഇത് ആരാകുമ്പോൾ ഒന്നാളിലേക്ക് മുഖമായ ആള് എന്ന് ചോദിച്ചാൽ മറുപടി കൂടി പറയാൻ കഴിഞ്ഞില്ല. പറഞ്ഞിട്ട് ഒന്ന് കേട്ടിട്ട് നോക്കി. ഇത് ഞായറാണെന്ന് ഞാൻ ഏറ്റവും മഹുരായ പ്രാർത്ഥന മറുപടി. പിന്നെ മൈദിന്റെ പ്രാർത്ഥിക്കാം, വലിയ പ്രാർത്ഥിക്കാം. അത് അനുവദനീയമാകുന്നു കൂടാ പറയുന്നത്. അനുവദനീയം പോർട്ടർഷി കൂടുതലായി മോട്ടർച്ച് കൂട്ടുകയും ചെയ്യാം, കൂട്ടാതിരിക്കുകയും ചെയ്യാം. ഇതാരും അനുവദനീയമാണോ? അതേപോലെ വൈദ്യുതിയായിട്ടുള്ള പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കലാണ് അപ്പോഴെന്ന് വാടല്ല, അതാണ് ഏറ്റവും നല്ലതെന്ന് വാടല്ല. പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യാം. ഇതാണല്ലോ ജാഹിദാപ്പം. ഈ നമ്മൾ സാധാരണക്കാരൻ ചെയ്യണം. നിങ്ങൾ അമ്മ നമുക്ക് ലേശ ബുദ്ധി അറിയിക്കുന്നത് അത് ചെയ്യാൻ വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കും. രണ്ട് ഗ്ലാസ് പാല് കുടിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ള ഈ ഗ്ലാസ് പാല് രണ്ട് മുതൽ നമ്മൾ ഇരിക്കുന്ന ആൾ കുടിച്ചാൽ കഴിക്കുന്നത് ആരോഗ്യകരമാണ്. നല്ല നല്ല പാല നല്ല പോലെ കുടിച്ചോടെ രണ്ടു മുതൽ സമ്മതിക്കുന്നു. ഇതുപോലെ രണ്ടു മുതൽ സമ്മതിക്കുന്ന ആളെ കേൾക്കുന്നവരാണ്, കഴിവുള്ളവരാണ്, സഹായിക്കുന്നവരാണ്. ഏത് വാഹനക്കാരെ വിളിച്ചാലും ഏത് നാട്ടുകാരെ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും കേൾക്കുന്നവരാണ് മര്യാദയാണ്. രണ്ടു മുതൽ സമ്മതിക്കുന്നു. അതേപോലെ ഇപ്പോഴും നമ്മൾ ഇപ്പാല് രണ്ടു കൂടുതൽ സമ്മതിക്കുന്നു. യാതൊരു തരാറില്ല. കുടിച്ചാൽ കടിക്കുന്നു, ആരോഗ്യത്തിൽ നമ്മൾ എല്ലാ നിലക്കും നമ്മൾ രണ്ടു കൂടുതൽ സമ്മതിക്കുന്നു. ഈ അപ്പുറത്തെ ക്ലാസ് പാലില്ല. ഒരു കൂടുതൽ പറയുന്നു മാരകമായ വശമാണ്. കുടിക്കേണ്ട ചുണ്ടിന്റെ നേരെ അടുപ്പിച്ചാൽ മതി. അപ്പം മറ്റേ കോട്ടയിൽ പോകും കളിയിൽ പോകും. അത് രണ്ടു വശമാണ് എന്നൊരു പറയുന്നു. മറ്റേ കുടുംബം വരെ അത് കുടിക്കുകയും ചെയ്യാം, കുടിച്ചാതിരിക്കുകയും ചെയ്യാം. എന്താ ബുദ്ധിയുള്ള മഞ്ഞമാരിക്കുള്ള മഞ്ഞമാരാണ്. നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. നിങ്ങൾ രണ്ടുപോലെ യോജിച്ച് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പുറത്തുള്ള മാറി നല്ലതാണ് കുറിച്ചാണെന്നല്ലോ. അത് മതിയാതെ കുറിച്ച് അറിയാതെ കാരണം രണ്ടു കൂട്ടരും സമ്മതിക്കുന്നു. എന്ത് പണത്തോട് പ്രാർത്ഥിക്കാം. അന്ന് കേൾക്കുന്നവരാണ്, അള്ളാഹു മതിയായവരാണ്. ഈ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന കാര്യമല്ലോ അതാണ്. ഈ വളം കൂടി ഇവിടെ പറയാൻ തന്നോട് പറഞ്ഞാൽ അവസാനിക്കാം. നമ്മളിപ്പോ ഗ്രാമത്തിൽ വിഭജിക്കുന്ന അള്ളാഹു നബിയാക്കന്മാരെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ ഗ്രാമത്തിൽ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നില്ല. അമ്പിയാക്കന്മാരെ മോചിതാക്കളാണ് നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നില്ല. അള്ളാഹുവിന്റെ മുസ്ലിങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കും മോചിതാക്കളും ആരെങ്കിലും അത് നിഷേധിച്ചാൽ അവർ മുസ്ലിമല്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഗ്രാമത്തിൽ ഖുർആൻ കൊണ്ടും ഒരുപാട് സഹീഹായ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണത്. ആരെങ്കിലും നിഷേധിച്ചാൽ അവർ ഗ്രാമത്തിന്റെ സ്ഥാനമില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെയും അവലിയാക്കന്മാരെയും ആരെങ്കിലും തരംതാഴ്ത്തുകയോ നിന്ദിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്താൽ അവർ മുസ്ലിമല്ല. ഇത് ദൃഢമായി വിശ്വസിക്കുന്നവരും പ്രചരിപ്പിക്കുന്നതാണ്. പക്ഷെ ഓരോരുത്തർ ദ്വാരക്കല്ലീല ദ്വാരക്കല്ല ഓരോ ജീവിച്ച മാറി ജീവിച്ചിട്ട് നിങ്ങൾ അള്ളാഹു ചെറിയിലേക്ക് അടുക്കാൻ നോക്കിയാണ് മമ്പോ നമുക്ക് ചെയ്യാറുണ്ടെങ്കിൽ മമ്പോത്തങ്ങൾ ജീവിക്കുന്ന മാറി ജീവിച്ചിട്ട് അള്ളാഹു ചെറിയിലേക്ക് നമ്മൾ വഴിചേരങ്ങൾ വേണ്ടെങ്കിൽ വഴിചേരം ജീവിക്കുന്ന മാറി വിവാഹം കഴിക്കുന്ന മാറി നമ്മളും വിവാഹം കഴിച്ച് ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ അതിലേക്ക് അടുക്കാൻ നോക്കുന്ന മാറി എന്നാണ് അള്ളാഹുവിന്റെ അഭ്യാസന്മാരി അള്ളാഹുവിന്റെ അഭ്യാസന്മാരി ഞങ്ങൾ കുറ്റം പറയുകയോ അതല്ലെങ്കിൽ ഒരു മോചിതാക്കം കാണാമൊന്നും ഇല്ലാന്നൊക്കെ ഞങ്ങൾ പറയുന്നത് വെറുതെ ഞങ്ങളെപ്പറ്റി നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞ ഇതുപോലെ തന്നെ കബറു ദിയാമത്ത് വേണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പറയുന്നില്ല കബറു ദിയാമത്ത് സുന്നത്താണ്. ഞമ്മളെ പാപ്പ മരിച്ചു ഉമ്മ മരിച്ചു ശരീരന്മാരോ അയൽവാസികളോ നമ്മൾ വേണപ്പെട്ടവരോ ഒന്നും അല്ലാത്തൊരു മുസ്ലിം സഹോദരൻ തന്നെ മരിച്ചു അയാളെ കബറിലേക്ക് പോയത് അപ്പരാമ അയക്കും അയൽപൂർവ്വം എന്ന് പറഞ്ഞു തരാനില്ല. അപ്പരാമം അയക്കുമെന്ന് ആ ഒരു രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വൈനാഞ്ചാവുന്ന ആവശ്യത്തിനായപ്പോൾ ഞങ്ങളും ഇതാ അമ്മാവിന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങളോട് ചേരാൻ പറ്റുവാണ് എന്ന് പറഞ്ഞത് ഒരുപാട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കാനുള്ള കവറത്തിയാർക്ക് തുന്നത്താണ് ഞങ്ങൾ ചെയ്യുവാണ്. എന്തിനാർക്കാണ് ഞങ്ങൾ പല പ്രാർത്ഥിക്കാരിലേക്ക് കൂടി കവറിലൂടെ പോകാൻ ഞമ്മക്ക് അരക്ക ആദ്യത്തെ മടക്കില്ലാത്ത ഒരു കാര്യമാണ് ചലാഞ്ചില്ല ചലാഞ്ചില്ലാതെ ഒരുപാട് പ്രാർത്ഥിക്കാം. ഇത് നമ്മൾ ചെയ്യണം. ഇത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. പക്ഷേ ഇതിന്റെ ഗൗരവത്തിൽ വേർച്ചു നടക്കില്ല. പുരാതന കമ്പികളാണ് ഞമ്മളെ പാപ്പന്റെ കബറിലെടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഞമ്മ ഉമ്മന്റെ കബറിലെടുത്ത് പോയിട്ട് അപ്പരാമം ആയിരിക്കും ഞാൻ ആവർത്തിയെന്നോ അപ്പരാമം ആയിരിക്കും അവർക്ക് പോകും വൈകാതിക്കൊണ്ട് ആയിക്കൊണ്ട് സ്ഥലാന്തരാണെന്ന് കൂടി നമ്മൾ ചെയ്യാറില്ല. സ്വന്തം പിതാവിന്റെ കബറിന്റെ എഴുത്തിട്ട് പഠിച്ചോടേ ഇതെന്റെ പിതാവാണ് പ്രവർത്തനമാർഗമാണ് പഠിച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തുവിടാം. ഞങ്ങൾ ഉമ്മക്കും പാപ്പക്കും നീ പുറത്തു പഠിച്ച പഠിച്ചവന് അവരോട് നീ ദയും കരുണയും നീ ചെയ്യണേ. ഞങ്ങൾ ചെറുപ്പത്തിൽ എത്രമാത്രം സ്നേഹത്തോടുകൂടി കരുതയോടുകൂടി അവർ തോറ്റി വളർത്തി അതിനേക്കാൾ ഉപരിയായിട്ട് പഠിച്ചവന്റെ ഉമ്മക്കും പാപ്പക്കും നീ കരുണയും ദയിപ്പിക്കണം. ഈ നിലക്ക് ഉമ്മക്കും പാപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനുള്ള കബറിയാത്ര ആരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഞങ്ങളല്ലാത്ത പറയാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ചെയ്യുന്നതിന്റെ പകരം ഞാൻ കബറെടുക്കുന്നു. പാപ്പന്റെ കബർ ഉമ്മന്റെ കബറിട്ടോ പാപ്പന്റെ കൊച്ചി കബറിനെടുത്ത് കൂടി പലക്കനം കാണിക്കാൻ ഉദരകോളം ആരും പോകും. എന്നിട്ട് സ്വന്തം പാപ്പത്തിനായി പ്രാർത്ഥിക്കാനും ചെയ്യാറില്ല. എന്നിട്ട് പോകുന്ന കുന്നപ്പള്ളികൾക്ക് ഒരുപാട് വൈദ്യകരമായിട്ട് താങ്കൂർക്കും അതിനൂർക്കും പോകുന്നു. ഇങ്ങനെ പോകുന്ന കബറിയാത്തിന് സ്വന്തം പാപ്പം എന്റെ ഗുണാന്റെ അങ്ങേയറ്റം ആവശ്യമാവാം. സ്വന്തം ഉമ്മ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങേയറ്റം ആവശ്യമുള്ള ആളാണ്. ഇതൊന്നും തിരിഞ്ഞു നോക്കാതെ അതിനോടൊക്കെ ആവൂർക്കും പോകണം അമ്പലത്തിലേക്ക് പോകണം കേട്ടോ. പോയിട്ട് പഠിച്ചോളിക്ക് അമ്പലക്കാരൻ പുറത്തു കൊടുക്കാൻ പറയാനാണോ? അല്ല മമ്പലങ്ങളെ ഞാൻ തിരിഞ്ഞിട്ട് എന്റെ കച്ചവടം നടത്തിലാണ് പറഞ്ഞത്. നമ്മളെപ്പറ്റി ഓരോ പ്രാർത്ഥിക്കാനൊക്കെ അത് ചെയ്യാൻ പറയുന്നത് നേരെ മറിച്ച് ഇപ്പൊ അങ്ങനെയല്ലോ പഠിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കവൃത്തിയാണ് ഇവിടെ തിന്നല്ല അതെന്താ ചെയ്തു വരുന്നത്. മറിച്ച് ഓരോ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള കവൃത്തിയാണ് നമ്മൾ ചെയ്തു വരുന്നത് അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ട് വന്നതല്ലേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടാൽ നിങ്ങൾ തെറ്റിദ്ധാരണ ചെയ്യും എന്ന് മാത്രമല്ല സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിൽ അടിവരച്ച് ജീവിച്ചിട്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ നിരന്നുകൊണ്ട് നിങ്ങൾക്ക് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും മരിക്കാനും അവരുടെ പുറത്തു കിട്ടാൻ കാരണമായി തീരും. ഞമ്മളീ സുജാവോ നിന്ന് തൊഴുത്തും വേണ്ട പഠിക്കും വേണ്ട അല്ലാത്തും വേണ്ട നിന്നോട് പോകുകയാണെങ്കിൽ ഞമ്മളോട് പഠിച്ചിട്ടില്ലാട്ടോ. തൊണ്ണൂറ് ശതമാനത്തിലേറെ ആൾക്കാരെ അവസ്ഥ നിങ്ങൾ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞാലോ തൊഴുത്തും വേണ്ട അല്ലാത്തും വേണ്ട പഠിക്കും വേണ്ടെന്ന് വെച്ചാല് അങ്ങനെ പോയിട്ട് മഴത്തറിയുന്ന കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് അതിന്റെ മുമ്പ് ശേഷം പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ ഈമാൻ ശരിയാക്കുന്നത്. നമ്മൾ ഈമാൻ ശരിയാക്കിയത് പാടിയായ അകലോട് കൂടി നമ്മൾ പഠിച്ചു പോയാൽ നമുക്ക് പിന്നാവിനും രക്ഷണ്ട് ആ നിലയ്ക്ക് യഥാർത്ഥ വിശ്വാസത്തോടുകൂടി ജീവിച്ച് ஏதாவது ஹெலிகாப்டர் ஒரு மறிஞ்சு குறைஞ்ச வாக்கில் கொடுத்து உள்பட்டேன்.
പരിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണ്ണ മലയാള പരിഭാഷാ ടെക്സ്റ്റുകൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിവിധ ഭാഷകളിലുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പ്രസംഗം ഉൾക്കൊള്ളുന്ന വീഡിയോ ഓഡിയോ കാസറ്റുകൾ, ഇസ്ലാമിക സാഹിത്യങ്ങൾ, അൽമനാർ, ഷബാബ്, ഇഖ്റ എന്നീ ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങൾ, അമുസ്ലിംകൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാനുതകുന്ന വിവിധ ഭാഷകളിലുള്ള സാഹിത്യങ്ങൾ, ആഴ്ചതോറും നടത്തിവരാറുള്ള ഖുർആൻ പഠന ക്ലാസുകൾ എന്നിവകളെല്ലാം സൗദി ഗവൺമെന്റിന്റെയും ദാവിയുടെയും പൂർണ്ണ അംഗീകാരത്തോടുകൂടി നടത്തപ്പെടുന്ന റിയാദിലെ ഏക ഇന്ത്യൻ കേന്ദ്രം. ബന്ധപ്പെടുക റിയാദ് ഇന്ത്യൻ സായി സെന്റർ,
ടെലിഫോൺ 4032 3555 ബിൽഡിംഗ്.